ദൈവസ്നേഹം നിറയണേ. വന്നു വീശിയാനന്ദം തന്ന പുൻ നീളം തന്നലേ, രക്തസാക്ഷിക ഒത്തുപുൽകിയ പുണ്യജീവിത പാദമേ. പരിശുദ്ധാത്മാവേ നീയഴുന്നു നല്ലി വരണമേ എന്റെ ഹൃദയത്തിൽ. ദിവ്യദാനങ്ങൾ ചിന്തിയെന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ.
Hallelujah.
बार बड़ा दिल बहुत खास है यीशु की प्यार का होता भास है जितनी देखी तुम्हें ही खड़ी खुश नसीब मैं भी देखूं तुम्हें बस यही हास है मैं तो लंबी जो आया सबके दिल में समाया छोटी से मेरे दिल में आ तू कर ले बसीरा
I'm not afraid. നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവസനിൽ തലകളെ വണക്കാം. പരിശുദ്ധ പിതാവേ, ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു. ഞങ്ങൾ സഭയായി ആഗ്രഹിക്കുകയും ക്രമീകരിക്കുകയും ചെയ്ത ഈ ബൈബിൾ ക്ലാസ്സിന്റെ മൂന്നാം ദിവസത്തിലേക്ക് കടന്നു വരുവാൻ കർത്താവ് ഞങ്ങളെ സഹായിച്ചത് ഓർത്ത് സ്തുതിക്കുന്നു. കഴിഞ്ഞ രണ്ട് രാത്രികളിൽ ഞങ്ങളോട് ഹൃദ്യമായി സംസാരിച്ച ദൈവവചനത്തിനായി സ്തോത്രം. കർത്താവേ, സംസാരിപ്പാൻ നിന്റെ ദാസനെ ശക്തീകരിച്ചല്ലോ. അതോർത്ത് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഇന്ന് പ്രഭാതം മുതൽ ഈ സമയം വരെയും കർത്താവ് ഞങ്ങളെ പരിപാലിച്ച വിശ്വസ്തയ്ക്കായി ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഈ അന്യദേശത്ത് കർത്താവ് അവിടുത്തെ പുത്രത്തെ നിഷേധിക്കുന്ന ഈ നാട്ടിൽ കർത്താവ് ഞങ്ങൾക്ക് അവിടുത്തെ പുത്രത്തെ ഉയർത്തുവാൻ, ഹല്ലേലൂയ, ഞങ്ങളുടെ കർത്താവിന്റെ ദൈവത്തെ പറ്റി പഠിക്കുവാനൊക്കെ ഈ അവസരം തന്നതോർത്ത് ഞങ്ങളങ്ങേ സ്തുതിക്കുന്നു. ഈ കൂടിയൊരു കടന്നവും സംബന്ധിപ്പാൻ ആഗ്രഹിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവ് വേഗത്തിൽ അവരെ കൂട്ടിവരുത്തണമേ. വഴിയാത്തിൽ തടസ്സങ്ങൾ ഉണ്ടാകാൻ സൂക്ഷിക്കണമേ. ഇന്നത്തെ വചന കേൾവി വചന പഠനം ഞങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ കർത്താവ് ഇടയാക്കണമേ. ഞങ്ങളുടെ ഹൃദയങ്ങളെ അവിടുന്ന് തുറക്കണമേ കർത്താവേ. കഴിഞ്ഞ രാത്രികളിലൊക്കെ ഞങ്ങൾ പ്രാർത്ഥിച്ചതുപോലെ തിരുവെഴുത്തുകളെ തിരിച്ചറിയുവാൻ ശിഷ്യന്മാരുടെ ബുദ്ധിയെ തുറന്നതുപോലെ ഇന്ന് രാത്രി കർത്താവ് ഞങ്ങളുടെ ബുദ്ധിയെ തുറക്കുമാറാകണം പ്രാർത്ഥിക്കുന്നു. അല്ലല്ലോ, നീ വായിക്കുന്നു ഗ്രഹിക്കുന്നുവോ? ഒരുവൻ പൊരുൾ തിരിച്ചു തരാൻ ഞാൻ എങ്ങനെ ഗ്രഹിക്കുമെന്ന് തിരുവചനത്തിൽ വായിക്കുന്നു. കർത്താവേ, ഈ ദിവസങ്ങൾ ഞങ്ങൾക്ക് ദൈവത്തിന്റെ വചനത്തിന്റെ പൊരുൾ തിരിച്ചു തരുവാൻ അവിടുത്തെ വിലയേറിയ ഭൃത്തനെ അഭിഷേകത്തോടെ ഞങ്ങളുടെ മധ്യ അയച്ചതോർത്ത് ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു. കുടുംബമായി ഞങ്ങൾ അവരെ തിരുക്കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് കടന്നു വന്നിരിക്കുന്ന നിന്റെ ദാസന്മാർക്കായി, ദാസിമാർക്കായി, കുഞ്ഞുങ്ങൾക്കായി എല്ലാവരെയും ഓർത്ത് ഞങ്ങൾ ദൈവത്തെ സ്തുതിക്കുന്നു. ഏകാഗ്രതയോടെ തിരുസന്നിലായിരിക്കാൻ ഇടയാക്കണമേ. ഈ രാത്രിയിലെ കൂടിയവരെ ഞങ്ങൾക്ക് അനുഗ്രഹിച്ചു തരണമേ കർത്താവേ. പാട്ടുപാടുന്ന എന്റെ ദാസന്മാർക്കായി സ്തോത്രം. കർത്താവ് കൊയറിനെ ശക്തീകരിക്കണമേ. ഹല്ലേലൂയ, ആത്മീയ ഗാനങ്ങൾ പാടി ഞങ്ങൾ ഒന്നിച്ചങ്ങേ മഹത്വപ്പെടുത്തുവാൻ കർത്താവ് ഇടയാക്കണമേ. കടന്നു വന്ന എല്ലാവരുടെ മേലും അവിടുത്തെ കരം വെച്ച് അനുഗ്രഹിക്കുമാണ് പ്രാർത്ഥിക്കുന്നു. വചനം കേട്ട എല്ലാവരുടെ മേലും പരിശുദ്ധാത്മാവ് വന്നു തിരുവചനത്തിൽ വായിക്കുന്നു. വചനം കേട്ട് സൗഖ്യമായതായി ഞങ്ങൾ വായിക്കുന്നു. കർത്താവേ, നീ വചനം വായിച്ച് സൗഖ്യമാക്കുന്ന ദൈവമാണല്ലോ. ഈ കൂടുതൽ സംബന്ധിപ്പാൻ ആഗ്രഹിച്ചിട്ടും രോഗമോ മറ്റു വൈഷമ്യം മൂലം കടന്നു വരുവാൻ സാധിക്കാത്തവരെയും തിരുസന്നിയിൽ ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഇന്ന് രാത്രിത്തെ കൂടുതലിനെ അവിടുത്തെ ആദർശകരങ്ങൾ ഞങ്ങൾ ഫലമേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടെ തന്നെ അധ്യക്ഷനായിരിക്കണമേ. അവിടുത്തെ പരിശുദ്ധാത്മാവ് നിയന്ത്രിച്ച് നടത്തണമേ. അവിടുത്തെ മേഘത്തിനുള്ളിൽ ഞങ്ങളെ ഇരുത്തണമേ. അനുഗ്രഹ നിറവോടെ ഞങ്ങളെ മടക്കി അയക്കണമേ. ക്രിസ്തുയേശു തന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ദയോടെ കേൾക്കണമേ പിതാവേ, ആമേൻ. പ്രൈസ് ദി ലോർഡ്.
നമുക്കാരെങ്കിലും ഇവിടുത്തെ ദൈവത്തെ സ്തുതിക്കാം. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇന്ന് രാത്രിയും കർത്താവിന്റെ കൃപയാൽ ദൈവം നമ്മെ ആരാധിക്കുവാനായി കൂട്ടിവരുത്തിയിരിക്കുകയാണ്. സ്തോത്രം. മൂന്നാമത്തെ ഈ ബൈബിൾ ക്ലാസ്സിലും ദൈവത്തിന്റെ വലിയ സാന്നിധ്യം നമ്മുടെ നടുവിലുണ്ട്. ഹല്ലേലൂയ. പ്രിയപ്പെട്ട, നമ്മുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ, കർത്താവ് ചെയ്ത നന്മകളെ ഓർക്കുമ്പോൾ നമുക്ക് എണ്ണി തീർക്കുവാൻ കഴിയത്തില്ല. അമ്മയുടെ ഉദരത്തിൽ നാം ഉരുവാവുന്നതിന് മുമ്പ് തൊട്ടേ അവൻ തന്റെ നന്മകളാൽ നമ്മെ നിറച്ചു. ഹല്ലേലൂയ. ഇന്ന് നാം നിൽക്കുന്നത് അവന്റെ കൃപ കൊണ്ട് മാത്രമാണ്. സ്തോത്രം. ഹലലിയ എന്ന രാത്രി അവന്റെ നന്മകളെ ഓർത്തുകൊണ്ട് ഹലലിയ പാപത്തിന്റെ കുഴിയിൽ നിന്ന് നമ്മെ ഉയർത്തിയ കർത്താവിന്റെ ആ വലിയ ഏറ്റവും വലിയ നന്മയെ ഓർത്ത് നമുക്ക് ദൈവത്തെ പാടി ആരാധിക്കാം. പ്രൈസ് ദി ലോർഡ്.
നന്മകൾ എന്റെ മേൽ ചൊരിഞ്ഞവനെ, എണ്ണി എണ്ണി തീരാത്ത നന്മകൾ എന്റെ മേൽ ചൊരിഞ്ഞവനെ, എണ്ണമില്ലാത്ത നിന്നന്മകൾ അഖിലം ആരിതി ഘോഷിപ്പാൻ വരും ഇവന, എണ്ണമില്ലാത്ത നിന്നന്മകൾ അഖിലം
വീണ്ടും നമുക്ക് പ്രാർത്ഥനയ്ക്കായി തലകളെ ദൈവത്തിൽ വണക്കാം. ഇന്ന് രാത്രി കർത്താവിന്റെ വചനം വളരെ ശ്രദ്ധയോടെ കേൾക്കേണ്ടതിനായി കർത്താവ് എന്റെ ഹൃദയത്തെ തുറക്കണമെന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കഴിഞ്ഞ രാത്രി നാം കേട്ടു, പരിശുദ്ധാത്മാവിന്റെ സഹായമില്ലാതെ ദൈവത്തിന്റെ വചനം ഗ്രഹിക്കുക അസാധ്യമാണ്. സ്തോത്രം. ലോകത്തിലെ ജ്ഞാനികൾക്കും വിവേകികൾക്കും മറച്ചുവെച്ച് ലോകത്തിലൊന്നുമില്ലാതിരിക്കുന്ന നമ്മൾക്ക് കർത്താവ് ദൈവത്തിന്റെ വചനം വെളിപ്പെടുത്തി തന്നു. കാലാകാലങ്ങളിലായി അതനുസരിപ്പാനും ദൈവവചനത്തിനനുസരിച്ച് വേർപെട്ട് ആരാധിപ്പാനും ഒക്കെ ദൈവം നമ്മുടെ ഹൃദയത്തിൽ ജീവിതത്തിൽ ഭാഗ്യം നൽകി. എല്ലാവരും ദൈവത്തെ അല്പസമയം സ്തുതിച്ചാട്ടെ. സ്തോത്രം, സ്തോത്രം. ഉന്നതമായ വിളി കൊണ്ടവൻ നമ്മളെ വിളിക്കുകയും വേർതിരിക്കുകയും ചെയ്തു. സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ. അധരങ്ങൾ തുറന്ന അല്പസമയം കർത്താവിനെ നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ. ഈ പട്ടണത്തിൽ ഇങ്ങനെ ലഭിച്ചിരിക്കുന്ന അവസരം അത് വളരെ വിലപ്പെട്ടതാണ്. പ്രിയമുള്ളവരെ, ഹല്ലേലൂയ. കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കടന്നു വന്നതായ നമ്മൾക്ക് ദൈവത്തിന്റെ വചനം ആ ചുരുക്കം സമയമുള്ളെങ്കിലും ആഴത്തിൽ പഠിക്കുവാൻ കർത്താവ് അവസരം നൽകിയല്ലോ. അനേകർ ആഗ്രഹിച്ചിട്ടും സാധിക്കാത്ത വിഷയമാണ് കർത്താവ് നമ്മുടെ മുൻപിൽ തുറന്നു വെച്ചിരിക്കുന്നത്. ഹല്ലേലൂയ. കർത്താവ് ഇത് ഗ്രഹിപ്പാൻ തക്കവണ്ണം ഹല്ലേലൂയ എന്നെ സഹായിക്കണമെന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കഴിഞ്ഞ രണ്ട് രാത്രികളിൽ നമ്മളെ അനുഗ്രഹിച്ച കർത്താവിന്റെ സാന്നിധ്യം നമ്മുടെ മധ്യയുണ്ട്. കരങ്ങൾ ഉയർത്തി കർത്താവിനെ അല്പസമയം നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ദൈവ സാന്നിധ്യം ഈ ഹാളിൽ ഉണ്ട്. ഹല്ലേലൂയ. നാം സ്തുതിക്കുമ്പോൾ കർത്താവിന്റെ നാമം മഹിമപ്പെടുകയാണ്. നാം സ്തുതിക്കുമ്പോൾ നാം അറിയാതെ നമ്മുടെ രോഗങ്ങൾ സൗഖ്യമാകുകയാണ്. നമുക്കായി വചനത്തിന്റെ വാതിൽ ദൈവം തുറക്കുകയാണ്. ഹല്ലേലൂയ. ഓ അരുളി ചെയ്യണമേ, അടിയൻ കേൾക്കാം എന്ന് പറയുന്നത് വരെയും ദൈവം സംസാരിച്ചതായി ശൗമേൽ ബാലനോട് സംസാരിച്ചതായി കാണുന്നില്ല. ഓ നമ്മുടെ ഒരു റെസ്പോൺസ് ഇന്ന് രാത്രി ദൈവം ആഗ്രഹിക്കുന്നുണ്ട്. എത്ര പേർ കർത്താവിനോട് പറയും, കർത്താവേ നിന്റെ വചനം കേൾപ്പാനായി ഞാൻ ഇതാ എന്നെ തന്നെ സമർപ്പിക്കുന്നു. ഹല്ലേലൂയ. അവിടെ നിന്നോ ഇടപെടണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. നാം എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ കർത്താവിന്റെ വിലയിരുദാസൻ പാസ്റ്റർ പി ജെ തോമസ് മുൻപോട്ട് കടന്നു വന്ന് ഈ കൂടുതലിനെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നതായി.
ഞങ്ങളെ കണ്ണുനിരച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളെ കൂടാതെ സ്നേഹിക്കുന്നവനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഞങ്ങളെ കണ്ണുതാപത്തോന്നിയോടുകൂടെ സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രി ഞങ്ങളുടെ പാദപീഠത്തിൽ കടന്നു വന്ന തിരുവഴുത്തിൽ നിന്ന് ശ്രദ്ധിപ്പാനായി അവിടുന്ന് കൂട്ടിപ്പെടുത്തി ഞങ്ങളുടെ ഭൃത്യന്മാർക്കായി, സൗരസ്വരങ്ങൾക്കായി, കുഞ്ഞുങ്ങൾക്കായി അയച്ച എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ ഓർത്തുന്നിയോടുകൂടെ സ്തോത്രം ചെയ്യുന്ന കർത്താവേ, ഞങ്ങളുടെ താവ് ഞങ്ങളുടെ ദൈവമേ തിരുവഴുത്തുകളെ തിരിച്ചറിയേണ്ടതിന് അവിടെ ഞങ്ങളെ ബുദ്ധിയെ പ്രകാശിപ്പിക്കുന്ന സർവശക്തനാകയാൽ ഇന്ന് രാത്രി പരിശുദ്ധാത്മനോടെ അങ്ങയുടെ വൃത്തിയെ അനുസൂക്ഷിക്കുമ്പോൾ ഞങ്ങളുടെ ജീവിതത്തിന് അത് വിടുതലാകുവാൻ, അനുഗ്രഹമാകുവാൻ, ഞങ്ങളുടെ ഹൃദയത്തിൽ അതാഴമായി പതിയപ്പെടുവാൻ, അങ്ങയുടെ രാജ്യത്തിന് കെട്ടുപണിക്ക് പ്രയോജനമായി തീരുവാൻ, ഞങ്ങളെ നിത്യത്തിലേക്ക് നടത്തുവാൻ തക്കവണ്ണം താവ ഞങ്ങളുടെ വചനം ഞങ്ങളെ ധരിപ്പിച്ച് ധാരാളമായി ഞങ്ങളെ ഇന്ന് രാത്രി അനുഗ്രഹിക്കുമാരാകണം എന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ദൈവരാജ്യം വചനത്തിൽ മാത്രമുള്ള ശക്തിയിലാണെന്ന് കൂടിയാണല്ലോ തിരുവഴുത്തുന്ന ശുശ്രൂഷിക്കുമ്പോൾ അത് ഞങ്ങൾക്ക് ബലമായി തിരുമാറാകണമേ, സൗഖ്യമായി തിരുമാറാകണമേ, വിടുതലായി തിരുമാറാകണമേ, അങ്ങനെ താപത്തിന് മഹത്വമായി തിരുമാറാകണമെന്ന് തിരുമേനിയോട് പ്രാർത്ഥിക്കുന്നു. താവയാഴിമേറിയ മാനസാന്തരത്തെ നടത്തുവാൻ, അങ്ങയുടെ വരലേക്ക് ഒരുക്കപ്പെടുവാൻ, പ്രത്യാശയാൽ നിറയപ്പെടുവാൻ ഇന്ന് രാത്രി ഇവിടുന്ന് ബലം പകരേണ്ടതിനായി തിരുമേനിയോട് പ്രാർത്ഥിക്കുന്നു. സഭയാ അവിടുന്ന് അനുഗ്രഹിക്കണമേ, ബലികൂടെ നിറയ്ക്കും. യേശു ക്രിസ്തുവിന്റെ വിലയിൽ താപത്തിലുള്ള പ്രാർത്ഥന കേൾക്കുമാറാകണമേ.
നമുക്ക് പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ എഴുന്നേറ്റ് നിൽക്കാം. ചില ഗാനങ്ങൾ കൂടി പാടി കർത്താവിനെ മഹത്വപ്പെടുത്താം. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ. ഓ ജീസസ്, നല്ല ദൈവത്തിന്റെ ദാസൻ ഉറപ്പിച്ച പോലെ വലിയവനായ ദൈവം തന്റെ സകല മഹിമകളും വെടിഞ്ഞ് ഈ താണ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് തന്റെ സ്നേഹത്തെ നമ്മോട് പ്രദർശിപ്പിക്കുവാനിടയായി തീർന്നു. ഹല്ലേലൂയ. കർത്താവ് പറഞ്ഞ രൂപമയുണ്ട്, ഒരാൾക്ക് 100 ആടുണ്ട്, എന്നാൽ 99 കൂടെ ഉള്ളപ്പോൾ നഷ്ടപ്പെട്ട ഒന്നിനെ തേടി പോയ ആ നല്ല ഇടയൻ, ആ ഇടയൻ നമ്മെ തേടി വന്ന അവന്റെ സ്നേഹത്തെ ഇന്ന് രാത്രി എത്ര പേർക്ക് അത് ഓർക്കുവാൻ കഴിയും. നമ്മുടെ ഹല്ലേലൂയ ഗുണങ്ങൾ കൊണ്ടല്ല പ്രിയപ്പെട്ടവരെ, അവന്റെ കരുണയാണ് അവന്റെ കൃപയിലേക്ക് നമ്മെ നയിക്കുവാൻ. സ്തോത്രം. നമ്മെ തേടി വന്ന കർത്താവിന്റെ സ്നേഹത്തെ ഇന്ന് രാത്രി ഒന്ന് ഓർക്കുവാൻ കഴിയുമോ? ആ സ്നേഹത്തിന്റെ ആഴങ്ങളിലേക്ക് ഒന്ന് ഇറങ്ങി ഹല്ലേലൂയ ഹൃദയത്തിന്റെ ഉള്ളിൽ നിന്നും ആരാധന ഇന്ന് രാത്രി വരണം. ഹല്ലേലൂയ ബുദ്ധി കൊണ്ടുള്ള ആരാധനയല്ല, ഹൃദയത്തിന്റെ ആഴത്തിൽ നിന്നും അവനോടുള്ള സ്നേഹത്തിന്റെ പ്രദർശനമാകണം. ഇന്ന് രാത്രി അവനോടുള്ള ആരാധന. പ്രൈസ് ദ ലോർഡ്. ഹല്ലേലൂയ.
ഇത്ര മാം സ്നേഹം ഉയിർ കൊടുത്തെനിക്കായി, ഇത്ര മാം സ്നേഹം ഉയിർ കൊടുത്തെനിക്കായി, മന്നവാവ ദോഷിയാമെന്നേയുമെന്നേയും നാദാ തേടി വന്നു, ദോഷിയാമെന്നേയുമെന്നേയും നാദാ ചോടി തലേ ക്ഷീണം ഭവി ചീടാതെന്നേയും നാദാ ീണം ഭവി ചീടാതെന്നേയും നാദാ പാണിപ്പഴുതുള്ള പാണികളാലേ, പാണിപ്പഴുതുള്ള പാണികളാലേ വീണിച്ചു ഗ്രഹിച്ചിടുക നിത്യം, ഗ്രഹിച്ചിടുക നിത്യം വന്നു, ദോഷിയാമെന്നേയുമെന്നേയും നാദാ തേടി വന്നു, ദോഷിയാമെന്നേയുമെന്നേയും നാദാ പോഷിപ്പിക്കാ
ശൈലവും എന്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്നതിന്റെ ദൈവമാകുന്നു. പ്രൈസ് ദ ലോർഡ്. കർത്താവിന്റെ കരുതലിനെ ഓർത്താൽ, അവൻ നമ്മെ പരിപാലിക്കുന്ന വിധങ്ങളെ ഓർത്താൽ, ഹല്ലേലൂയ, ആർക്കും മിണ്ടാതിരിക്കുവാൻ കഴിയും. ഓ കോഴി തന്റെ കുഞ്ഞിനെ മറയ്ക്കുന്നത് പോലെ, ഹല്ലേലൂയ, കർത്താവ് നമ്മെ, ഹല്ലേലൂയ, അവന്റെ ദയ കൊണ്ട് ചുറ്റി പരിപാലിക്കുന്ന അവന്റെ വിധങ്ങളെ ഓർത്ത് ഇന്ന് രാത്രി എത്ര പേർക്ക് അവനെ സ്തുതിക്കുവാൻ കഴിയും. പ്രൈസ് ദ ലോർഡ്. കരങ്ങളെ അടിച്ച് ശക്തിയോടെ ആത്മാവിൽ ദൈവത്തെ പാടി ആരാധിക്കാം. ഹല്ലേലൂയ. Oh, oh, oh.
ും ചേർത്തിടുമ്പോൾ
ഒരു പ്രാവശ്യം കൂടി കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ ഹല്ലേലൂയ. എല്ലാവർക്കും ദൈവസന്നിധിയിലിരിക്കാം. കർത്താവിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. വീണ്ടും ഇന്ന് രാത്രി നമുക്ക് ദൈവവചന പഠനത്തിനായി ഈ ഹാളിൽ കടന്നു വരുവാൻ കർത്താവ് ഒരുക്കിയ അവസരത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു. കഴിഞ്ഞ രണ്ടു ദിവസങ്ങളായി നാം തുടർമാനമായി കർത്താവിന്റെ വചനം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. കർത്താവിന്റെ വിലയേറിയ ദാസന്മാർ നമ്മുടെ മധ്യേ കടന്നു വന്നിട്ടുണ്ട്. പാസ്റ്റർ പി ജെ തോമസ് ഫാമിലി, പാസ്റ്റർ കെ എസ് ജേക്കബ് അലൈനിൽ നിന്ന് കടന്നു വന്നിട്ടുണ്ട്, പാസ്റ്റർ ജേക്കബ് ദാനിയേൽ, പാസ്റ്റർ സാമുവേൽ തോമസ്, പാസ്റ്റർ വി എം ഫിലിപ്പാൻ ഫാമിലി, എല്ലാ ദൈവത്തിന്റെ ദാസന്മാരെയും ഞങ്ങളുടെ ക്ഷണം സ്വീകരിച്ച് കടന്നു വന്നതിലുള്ള നന്ദിയെ പ്രാരംഭമായി അറിയിക്കുകയാണ്. ഈ വർഷം ഞങ്ങൾ ജനറൽ ബോഡി കൂടി കഴിഞ്ഞുള്ള കമ്മിറ്റി കൂടിയപ്പോൾ കൺവെൻഷൻ നടത്തണോ ബൈബിൾ ക്ലാസ് നടത്തണോ, ചില സഭകളൊക്കെ ശക്തി പ്രകടനം എന്ന നിലയിൽ എല്ലാ വർഷവും കൺവെൻഷൻ നടത്താറുണ്ട്. അപ്പോൾ ഞങ്ങളുടെ സഹോദരന്മാർ അഭിപ്രായപ്പെട്ടു നമുക്ക് ശാന്തമായ ഒരു ബൈബിൾ ക്ലാസ്സാണ് ഈ വർഷം വേണ്ടത്. സ്തോത്രം. അപ്പോൾ സബ്ജക്റ്റ് അവർ തന്നെ പറഞ്ഞു. ഈ സബ്ജക്റ്റിനെ പറ്റി ഇവിടെ ചോദ്യങ്ങൾ ഞങ്ങൾക്ക് ഉത്തരം പറയുവാൻ കഴിയാത്ത വിധം ഞങ്ങളോടൊപ്പം ജോലി ചെയ്യുന്നവർ ചോദിക്കുമ്പോൾ ഞങ്ങൾക്കതിന് ഒരു മറുപടി കൊടുക്കാൻ കഴിയാത്ത അവസ്ഥ വരുന്നുണ്ട്. അതുകൊണ്ട് അതിനെപ്പറ്റി വിശദമായി കേൾക്കുവാൻ താല്പര്യമുണ്ട്, പഠിക്കുവാൻ താല്പര്യമുണ്ട് എന്ന് അറിയിച്ചതിനുള്ള ബന്ധത്തിൽ ഞങ്ങൾ പിന്നീട് കർത്താവിന്റെ ദാസൻ പാസ്റ്റർ എബ്രഹാം തോമസുമായി ബന്ധപ്പെടുകയും അങ്ങനെ ദൈവകൃപയാൽ ഈ കൂടിവരെ ഇവിടെ ക്രമീകരിക്കാൻ ഇടയായി. സ്തോത്രം. കഴിഞ്ഞ രണ്ടു ദിവസങ്ങൾ ദൈവത്തിന്റെ പരിശുദ്ധ ആത്മാവ് നമ്മൾ ഇടപെട്ടുകൊണ്ടിരുന്നു. കടന്നു വന്ന എല്ലാവരോടും നന്ദി അറിയിക്കുകയാണ്. ഇന്ന് രാത്രിയിലും കൂടുതൽ സമയവും കർത്താവിന്റെ ദാസന് കൊടുക്കുവാനായിട്ടാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് പാട്ടുകളൊക്കെ ഷോർട്ട് ചെയ്ത് പരമാവധി സമയം ദൈവത്തിന്റെ വചനം കേൾക്കുക എന്നുള്ളതാണ്. ഇന്ന് രാത്രി, കഴിഞ്ഞ രാത്രി നമ്മൾ കേട്ടു പ്രപഞ്ചത്തെ സൃഷ്ടിച്ച ഉൽപ്പത്തി പുസ്തകത്തിൽ, പഴയ നിയമത്തിൽ ഉൽപ്പത്തി പുസ്തകം പ്രപഞ്ചത്തെ സൃഷ്ടിക്കുമ്പോൾ പുതിയ നിയമത്തിലെ ഉൽപ്പത്തി പുസ്തകമായി യോഹന്നാന്റെ സുവിശേഷം നഷ്ടപ്പെട്ടു പോയ മനുഷ്യന്റെ വീണ്ടെടുപ്പിന്, അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയ മനുഷ്യനെ വീണ്ടും സൃഷ്ടിക്കുന്ന അതിനുവേണ്ടി കർത്താവായ യേശു ക്രിസ്തു സാക്ഷാൽ ദൈവമായിരുന്നവൻ താഴെ ഈ ഭൂമിയിലേക്ക് വന്ന ആ ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനത്തിൽ നിന്ന് കേട്ടപ്പോൾ ഹല്ലേലൂയ നമ്മുടെ ഹൃദയം സന്തോഷിക്കുന്നതിനിടയായി. ഇന്ന് രാത്രികളിലും കർത്താവിന്റെ ദാസനെ കർത്താവ് ശക്തമായി ഉപയോഗിക്കാനായി നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കാം. തുടർന്നുള്ള സമയം ദൈവത്തിന്റെ ദാസൻ ശുശ്രൂഷിക്കും. കർത്താവിന്റെ ശുശ്രൂഷയ്ക്കായി കർത്താവിന്റെ ദാസനെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു.
കർത്താവിന് സ്തോത്രം. ബഹുമാന്യരായ കർത്തൃദാസന്മാർക്കും സഹോദരി സഹോദരന്മാർക്കും യേശുക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ എൻ്റെ സ്നേഹവും വന്ദനവും ഈ രാത്രിയിലും അറിയിക്കുന്നു. പലയിടങ്ങളിൽ ഇരുന്ന് ഈ ബൈബിൾ സ്റ്റഡി ശ്രദ്ധിക്കുന്നവരുണ്ട്. ഞാൻ ശുശ്രൂഷിക്കുന്ന ദൈവസഭയിലെ ദൈവമക്കളും അവരും ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്നുണ്ട് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അവരെയും വിശേഷാൽ കർത്താവിന്റെ നാമത്തിൽ വന്ദനം ചെയ്യുന്നു. യേശുക്രിസ്തുവിന്റെ ദൈവത്വം എന്ന വിഷയം നമ്മൾ ഇങ്ങനെ ചിന്തിച്ചു വരികയാണ്. ഇപ്പൊ മുഖവരിയിൽ കർത്താവിന്റെ ദാസൻ പറഞ്ഞപ്പോൾ ഞാൻ ശ്രദ്ധിച്ചു പല ചോദ്യങ്ങൾ. ഇങ്ങനെ യേശുക്രിസ്തുവിന്റെ ദൈവത്വം സംബന്ധിച്ചതും ത്രിത്വം സംബന്ധിച്ചതുമായിട്ടുള്ള വിഷയങ്ങളൊക്കെ അഭിമുഖീകരിക്കുന്ന പ്രിയപ്പെട്ടവർ ഇവിടെ ഉണ്ട്. അപ്പം നമുക്ക് ഈ നാല് ദിവസം കൊണ്ട് നിങ്ങൾക്കറിയാമല്ലോ ഇത് വളരെ വാസ്റ്റ് ആയിട്ടുള്ളൊരു സബ്ജക്റ്റാണ്. എല്ലാം ഒന്നും നമുക്ക് കൈകാര്യം ചെയ്യാൻ സാധിച്ചു വരികയില്ല പ്രായോഗികമായി. നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ യൂട്യൂബിൽ യോഹന്നാന്റെ സുവിശേഷത്തിൻ്റെ ഒരു വ്യാഖ്യാനം ഞാൻ ഒരു 157 എപ്പിസോഡുകൾ ചെയ്തിട്ടുണ്ട്. ഒരു 3-3.5 വർഷം കൊണ്ട് ചെയ്ത ഒരു ഇന്റർപ്രിട്ടേഷന് ഹാർവെസ്റ്റ് ടി വിക്ക് വേണ്ടിയാണ് ചെയ്തത്. അത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് സന്തോഷമാണെങ്കിൽ നിങ്ങൾക്ക് അത് കാണാമെന്നതാണ്. അത് മുഴുവൻ 21 അധ്യായങ്ങളിലൂടെ ഇങ്ങനെ ഓരോ വാക്യമായിട്ട് ഒന്ന് ശ്രദ്ധിക്കുക. അതും ഒരു എക്സോസ്റ്റീവ് കമൻട്രി ഒന്നുമല്ല, അങ്ങനെയൊന്നും എനിക്ക് ആ നിലയിലൊന്നും നമുക്കൊക്കത്തില്ല, എനിക്ക് ബോധ്യമായ നിലയിലൊക്കെ. പക്ഷേ അത് ചാപ്റ്റേഴ്സ് എല്ലാം കവർ ചെയ്തിട്ടുണ്ട്. അത് പ്രത്യേകിച്ച് മുഖവരിയിൽ കർത്താവിൻ്റെ ദാസൻ ഓർമ്മപ്പെടുത്തിയ വാക്കുകളോടുള്ള ബന്ധത്തിലാണ് ഞാൻ പറഞ്ഞത്. അങ്ങനെ ദൈവചനം പഠിക്കുവാൻ താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്കത് റെഫർ ചെയ്യാം. അതുപോലെ തന്നെ അപ്പോസ്തോല പ്രവൃത്തികളുടെ ഒരു 61 എപ്പിസോഡുകൾ കിടപ്പുണ്ട്. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം യോഹന്നാന്റെ സുവിശേഷത്തിൻ്റെ മുഖവരയിൽ പ്രൊലോഗിൽ 1:1-18 വാക്യങ്ങളിൽ ഇങ്ങനെ ശ്രദ്ധിക്കുക. കഴിഞ്ഞ ദിവസം നിർത്തുമ്പോൾ 14-ാമത്തെ വാക്യമാണ് നമ്മൾ ചിന്തിച്ച് നിർത്തുവാൻ തക്കവണ്ണം ഇവിടെയായി തീർന്നത്. ഈ 18 വാക്യങ്ങളിൽ ഏറ്റവും കണ്ടൻസ്ഡായി സുവിശേഷം നമ്മൾക്ക് കാണുവാൻ കഴിയും. ദൈവം മനുഷ്യവേഷത്തിൽ വന്നു, പിതാവിനെ കർത്താവ് വെളിപ്പെടുത്തി. 1 മുതൽ ഉള്ള വാക്യങ്ങൾ, ആദ്യത്തെ 3-4 വാക്യം, പിന്നെ 14-ാം വാക്യം, 18-ാം വാക്യം, ഇതെല്ലാം കൂടെ ശ്രദ്ധിച്ചാൽ സുവിശേഷം അതിൽ അടങ്ങിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം സംസാരിച്ചത് ഞാനൊരു 7 കാര്യങ്ങൾ പറയാം. ആരംഭത്തിൽ ജസ്റ്റ് ഒരു റിവിഷൻ നമുക്കാകും. 1, ഈ പശ്ചാത്തലത്തിൽ, കോണ്ടെക്സ്റ്റിൽ വചനം എന്ന് പറഞ്ഞ് ജോൺ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ആ പേഴ്സൺ കർത്താവ് യേശുക്രിസ്തുവാണെന്ന് നമ്മൾക്ക് കാണുവാൻ തക്കവണ്ണം ഇടയായി തീർന്നു. ഈ മുഖവരയിൽ അത് വളരെ ക്ലിയറാണ്. 2, ചില ആളുകൾ തെറ്റിദ്ധരിക്കുന്നത് പോലെ കർത്താവ് യേശുക്രിസ്തു ഒരു സൃഷ്ടിയല്ല എന്നുള്ളത് നമുക്ക് ഗ്രഹിപ്പാൻ കർത്താവ് സഹായിച്ചു. 1-ാം വാക്യം, 18-ാം വാക്യം, അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ അവിടുന്ന് ദൈവമാണ്, നിത്യനായ ദൈവത്തിൻ്റെ പുത്രനാണ് എന്നുള്ളത് നമ്മൾക്ക് ചിന്തിപ്പാൻ കർത്താവ് സഹായിച്ചു. 3, 1-ാം വാക്യത്തിൻ്റെ 2-ാം ഭാഗത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നലത്തെ നിത്യത മുതൽ പിതാവും പുത്രനും അഭേദ്യമായ കൂട്ടായ്മയിലായിരുന്നു. മുഖാമുഖം എന്നൊരു വാക്ക് ഞാൻ ഹൈലൈറ്റ് ചെയ്ത് പറഞ്ഞത് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. അങ്ങനെ ഒരു സജീവമായ കൂട്ടായ്മയിലായിരുന്നു എന്നതും നമ്മൾക്ക് ഗ്രഹിപ്പാൻ കർത്താവ് സഹായിച്ചു. 4, 3-ാം വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ കർത്താവ് യേശുക്രിസ്തുവാണ് സകലതും ഉളവാക്കിയത്, സൃഷ്ടിച്ചത്. അവൻ മുഖാന്തരം സകലത ഉളവായി. ഉളവായി എന്ന ആ ഒരു എക്സ്പ്ലനേഷനിൽ, ആ ഒരു തസ്തികയിൽ വരുന്ന എല്ലാ കാര്യവും ജീസസ് ആണ് ക്രിയേറ്റ് ചെയ്തത് എന്ന ആ 3-ാം വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാക്കുവാൻ കർത്താവ് സഹായിച്ചു. 4-5 വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ 5-ാമത്തെ കാര്യം, ജീസസ് ഇസ് ദ സോഴ്സ് ഓഫ് ഇറ്റേണൽ ലൈഫ്. അവനിലാണ് ജീവൻ, അവിടുന്നാണ് ജീവന്റെ ഉറവ, നിത്യജീവന്റെ ഉറവ എന്ന കാര്യം നമ്മൾ ചിന്തിച്ചു. 6-ാമത്തെ കാര്യം, ഈ വചനം ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ ത്രിത്വം എന്ന വിഷയം, പ്രധാന നമ്മുടെ വിഷയം അതല്ലെങ്കിലും, യേശുക്രിസ്തുവിന്റെ ദൈവത്വം ഒരാള് അംഗീകരിക്കുകയാണെങ്കിൽ ത്രിത്വ ഉപദേശത്തിലേക്ക് ആ വ്യക്തി വന്നേ മതിയാകത്തുള്ളൂ. അപ്പൊ അതിനോടുള്ള ബന്ധത്തില് ഒരു ചെറിയ ഗ്ലിംസ് ഓഫ് ദ ഹോളി ട്രിനിറ്റി, അപ്പൊ അതിൽ 1-2 കമന്റുകളിലൂടെ ഞാൻ ഒന്ന് ആഡ് ചെയ്യാൻ താല്പര്യപ്പെടുകയാണ്. ഞാനത് പറഞ്ഞിരുന്നുവെങ്കിലും ഒന്നുകൂടെ എംഫസിസ് ചെയ്യാൻ താല്പര്യപ്പെടുകയാണ്. ത്രിയേക വിശ്വാസികൾ പോളിതീസ്റ്റുകളല്ല, ബഹുദൈവങ്ങളിൽ വിശ്വസിക്കുന്നവരല്ല. അങ്ങനെ ആരും തെറ്റിദ്ധരിക്കരുത്. ത്രീ ഏക ദൈവത്തിലുള്ള വിശ്വാസം ഉള്ളവര് മോണോതിസ്റ്റുകളാണ്, ഏകദൈവ വിശ്വാസികളാണ്. മൂന്ന് ദൈവങ്ങളിലല്ല നമ്മൾ വിശ്വസിക്കുന്നത്, ഒരു ദൈവം. വി ആർ മോണോതിസ്റ്റ് ആൻഡ് നോട്ട് പോളിതിസ്റ്റ്. ഈ വിഷയം നമ്മൾ ഉള്ളത്തിൽ ഉറക്കേണ്ടത് ആവശ്യമാണ്. അപ്പൊ അതെല്ലാം കൂടി ഇപ്പോൾ പറയാൻ താല്പര്യപ്പെടുന്നില്ല, ഞാൻ ജസ്റ്റ് ഒരു റിവിഷൻ ആദ്യം ഒന്ന് കൊണ്ടുവരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ ഒരു ദൈവത്തിലാണ് വിശ്വസിക്കുന്നത്, പക്ഷേ ആ ഒരു ദൈവം ഈസ് റിവീൽഡ് ഇൻ ത്രീ പേഴ്സൺസ്, നെയ്ംലി ദ ഫാദർ, ദ സൺ ആൻഡ് ദ ഹോളി സ്പിരിറ്റ്. അതാണ് ശരിയായ ട്രിനിറ്റേറിയൻ ഉപദേശം. അതുപോലെ അതിനോടുള്ള ബന്ധത്തിൽ ഒന്ന് രണ്ട് കാര്യം കൂടെ പറയാം. ദൈവത്തിൻ്റെ വചനത്തിലെ വെളിപ്പാടാണ് ദൈവം ത്രീ ഏകനാണ് എന്നുള്ളത്. ബൈബിൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ യു ഹാവ് ടു കം ടു ദ കൺക്ലൂഷൻ ദാറ്റ് ഗോഡ് ഈസ് അല്ലെങ്കിൽ ഗോഡ് ഹെഡിനകത്ത് ത്രീ പേഴ്സൺസ് ഉണ്ട് എന്നുള്ളത്. അല്ലാതെ നമ്മളിത് ഏതോ പാരമ്പര്യം പറയുന്നത് കൊണ്ടോ അങ്ങനെ പറഞ്ഞ് 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 വരിക ഒന്നുമല്ല. അടിസ്ഥാനമില്ലാത്ത കുറെ കാര്യങ്ങൾ ഇങ്ങനെ ഏറ്റുപറഞ്ഞ് നടക്കുമൊന്നുമല്ല. ദൈവവചനത്തിൽ അതിൻ്റെ അടിസ്ഥാനമുള്ളത് കൊണ്ടാണ് ആ ത്രിത്വ ഉപദേശം ഞാൻ വിശ്വസിക്കുകയും സ്വീകരിക്കുകയും ഏറ്റുപറയുകയും ചെയ്യുന്നത്. ഇറ്റ് ഈസ് ഗ്രൗണ്ടഡ് ഇൻ ദ വേർഡ് ഓഫ് ഗാഡ്. അപ്പോൾ ആദ്യമായിട്ട് ഇങ്ങനെ കേൾക്കുകയൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെ ആരെങ്കിലും ഉണ്ടെങ്കിൽ പെട്ടെന്ന് ഇത് നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയത്തില്ലെങ്കിൽ സിംപ്ലി ഓപ്പൺ ഹാർട്ടോടുകൂടി റീഡ് ദ വേർഡ് എന്നതാണ് എനിക്ക് പറയുവാനുള്ളത്. ഈ ദൈവവചനം നമ്മൾ ധ്യാനിക്കുമ്പോൾ വചനം നമ്മളെ കമ്പൽ ചെയ്യുന്നു ടു ബിലീവ് ഇൻ ദ ട്രയൂൺ നേച്ചർ ഓഫ് ഗാഡ്. അതാണ് എനിക്ക് നിങ്ങളുമായി പങ്കുവെക്കാനുള്ളത്. അതിനോടുള്ള ബന്ധത്തിലെ കഴിഞ്ഞ ദിവസം പറയാത്തൊരു കാര്യം ഒന്ന് സൂചിപ്പിക്കുകയാണ്. ത്രിത്വ ഉപദേശത്തിൽ മൂന്ന് പ്രധാനപ്പെട്ട അടിസ്ഥാനങ്ങൾ, ഫൗണ്ടേഷൻസ് ഉണ്ട്. അത് നമ്മുടെ മൈൻഡിൽ എപ്പോഴും ഉണ്ടാകണം. നമ്പർ വൺ ഫൗണ്ടേഷൻ ഒന്ന്, ഞാൻ ആദ്യം സൂചിപ്പിച്ചതുപോലെ മോണോതിസം. There is only one true God. രണ്ടാമത്തെ അടിസ്ഥാനം, There are three divine persons. പിതാവ്, പുത്രൻ, പരിശുദ്ധാത്മാവ്. മൂന്നാമത്തെ അടിസ്ഥാനം, ഈ മൂന്ന് ആളുകൾ, ദൈവത്വത്തിലുള്ള മൂന്നാളുകൾ, മൂന്നാളുകളും നിത്യരാണ്, മൂന്നാളുകളും തുല്യരാണ്. ഈ മൂന്ന് അടിസ്ഥാനം എപ്പോഴും നമ്മുടെ മൈൻഡിൽ ഉണ്ടായിരിക്കണം. കാരണം അനേക ദുരുപദേശങ്ങൾ ഈ ഏതെങ്കിലും ഒരു വിഷയത്തിൽ വരുന്ന പ്രശ്നമാണ്. ഏതെങ്കിലും ഒരു വിഷയത്തിൽ അവര് അവിശ്വസിക്കുകയോ ഒക്കെ ചെയ്യുന്നത് നിമിത്തമാണ് ഈ ഉപദേശ പിശകുകൾ വരുന്നത്. അപ്പൊ ട്രിനിറ്റേറിയൻ റവലേഷന്റെ അടിസ്ഥാനമായിട്ട് മൂന്ന് അടിസ്ഥാന കാര്യങ്ങൾ നമ്മളെപ്പോഴും ഓർമ്മയിലിരിക്കുന്നത് നല്ലതാണ്. ദാറ്റ് ഗോഡ് ഈസ് വൺ ഗോഡ് റിവീൽഡ് ഇൻ ത്രീ പേഴ്സൺസ് ഹു ആർ കോ ഇറ്റേണൽ ആൻഡ് കോ ഈക്വൽ. അത് നമ്മുടെ മനസ്സിലിരുന്നാൽ ഒരിക്കലും നമുക്ക് തെറ്റുപറ്റാതെ നമ്മളെ സൂക്ഷിക്കാൻ കഴിയും. മറ്റുള്ള ആരെങ്കിലും തെറ്റു പറഞ്ഞാൽ അത് വേഗത്തിൽ നമുക്ക് മനസ്സിലാക്കുകയും ചെയ്യുവാൻ കഴിയും. ഏഴാമത്തെ കാര്യം, അതൊന്നാം വാക്യത്തിൻ്റെ മൂന്നാം ഭാഗം, ഞാനത് അല്പം ഒന്ന് വിശദീകരിക്കാൻ ശ്രമം നടത്തി. യേശു എ സ്മോൾ ജി ഗോഡ് അല്ല, ഒരു ദൈവം എന്നതല്ല. പല ദുരുപദേശകർ പറയുന്നത് പോലെ കർത്താവായ യേശു ക്രിസ്തു ക്യാപിറ്റൽ ജി, He is God. അവിടുന്ന് നിത്യനാണ്. അങ്ങനെ നമ്മൾ പതിനാലാം വാക്യത്തിലേക്ക് വന്നു. ആ ഒന്നാം വാക്യമൊക്കെ വളരെ മിസ്ട്രാൻസ്ലേഷൻസ് ചെയ്താണ്, ആ കോണ്ടെക്സ്റ്റിനോട് നീതി പുലർത്താത്തവരാണ് ഈ ഏ ഗോഡെന്നും ഒക്കെ പറഞ്ഞ് വന്ന് ആളുകളെ കൺഫ്യൂഷനിലാക്കുവാൻ ശ്രമിക്കുന്നത്. എനിക്ക് ദൈവമക്കൾ ഇവിടെയുള്ളവരുടെ അപ്പീൽ ചെയ്യാനുള്ളത്, ഇപ്പം നമ്മൾ വലിയൊരു തിയോളജിക്കലായിട്ട് വലിയ ഈ ഗ്രീക്കോ ഹീബ്രോ ഒന്നും നമുക്കറിയത്തില്ലെങ്കിൽ പോലും ശരിക്കും സമയം നമുക്ക് കിട്ടിയിരിക്കുന്ന ഈ മലയാളം ബൈബിൾ നമുക്കകത്തൊന്ന് തറവായാൽ ന്യായമായ ഈ ഉപദേശങ്ങൾ നമുക്ക് ഗ്രഹിക്കാൻ കഴിയും. ന്യായമായ നിലയിൽ നമുക്ക് ഉപദേശത്തെ മറ്റൊരാളിനോട് പങ്കുവെക്കുവാൻ കഴിയും. ആ ഉപദേശത്തിന് വിപരീതമായി എന്തെങ്കിലും ഒരാൾ പറഞ്ഞാൽ ന്യായമായി നമുക്ക് മറുപടി പറയുവാനും കഴിയും. അപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് കാര്യം, ഇന്നലെ ഞാൻ എംഫസിസ് ചെയ്തു തന്നെ ഒന്നുകൂടെ പറയുന്നു, നമുക്ക് നമ്മുടെ കയ്യിൽ ലഭിച്ചിരിക്കുന്ന ഈ മലയാളം ബൈബിൾ ശരിയാണ്, കുറച്ച് നമുക്ക് മൂലഭാഷയൊക്കെ അറിയാമേ, അല്പം കൂടെ അർത്ഥവ്യാപ്തിയൊക്കെ പല കാര്യത്തിനും വരും, എങ്കിലും ഇതൊരു ഗ്രീക്ക് തർജ്ജമയല്ലേ? ഗ്രീക്കിൽ നിന്നല്ലേ നമുക്ക് ഈ ഇങ്ങനെ ഈ ബൈബിൾ വന്നത്? ഓക്കെ, ആയിക്കോട്ടെ, ചിലപ്പോൾ ഇംഗ്ലീഷിൽ നിന്നായിരിക്കും വന്നത്, ഇതൊക്കെ ശരി, പക്ഷെ മൂലഭാഷ ഗ്രീക്കിൻ്റെ തർജ്ജമകളാണ്. അപ്പം ഇത് ശരിക്കും നമ്മൾ ടൈം ഡിവോട്ട് ചെയ്ത് ഈ വചനം നമ്മൾ ഗ്രഹിച്ചാൽ നമ്മുടെ അകത്തുണ്ടെങ്കിൽ നമുക്ക് ന്യായമായ ഉപദേശം മറ്റൊരാളിനോട് പങ്കുവെക്കുവാൻ കഴിയും. 14-ാമത്തെ വാക്യത്തിൽ നമ്മൾ വന്നു. ആദ്യത്തെ 5 വാക്യങ്ങൾ വേഗത്തിൽ നോക്കിയ ശേഷം 6 മുതൽ 13 വരെയുള്ള വാക്യം വളരെ വേഗത്തിൽ നമ്മൾ അതുവഴി ഒന്ന് സഞ്ചരിച്ച് 14-ാം വാക്യത്തിലാണ് വന്നിരിക്കുന്നത്. അത് ഞാൻ ഓർപ്പിച്ചതുപോലെ ജഡ അവതാരത്തെക്കുറിച്ചുള്ള ഏറ്റവും കൺസൈസ്ഡ് ആയിട്ടുള്ള ഒരു വാക്യമായിട്ട് നമുക്ക് ഗ്രഹിക്കാനായിട്ട് കഴിയും. വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു, ഞങ്ങൾ അവൻ്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായവൻ്റെ തേജസ്സായി കണ്ടു. ദ വേർഡ് ബിക്കെയിം ഫ്ലഷ്. അപ്പം അത് ഞാൻ ഇന്നലെ അല്പം എക്സ്പ്ലെയിൻ ചെയ്തുകൊണ്ട് അതും അധികം അവിടെ നിൽക്കാൻ താല്പര്യപ്പെടുന്നില്ല. 1 യോഹന്നാൻ 1:1 വാക്യങ്ങളിൽ ജീസസ് ഫേക്ക് ചെയ്തതല്ല, ട്രൂ ആയി, റിയൽ ഹ്യൂമനായി, അവിടുത്തെ ദൈവത്വത്തോടെ ഹ്യൂമാനിറ്റിയുടെ എടുത്തും എന്നുള്ള കാര്യം നമ്മൾ ചിന്തിച്ചു. ഡോസറ്റിസം എന്നൊക്കെ പറയുന്ന ദുരുപദേശങ്ങളെ ഖണ്ഡിക്കുകയാണ്. അവർ ചിന്തിച്ചത് ജീസസ് ഒരു ഫാൻറ്റം പോലെയാണെന്നാ. ജോൺ പറയുന്നോ, ഞങ്ങൾ കണ്ടതല്ലേ, ഞങ്ങൾ തൊട്ടതല്ലേ, ജീസസ് വാസ് റിയൽ പേഴ്സൺ. അപ്പോൾ അതാണ് നമ്മളിവിടെ കാണുവാൻ തക്കവണ്ണം, വചനം ജഡമായി തീർന്നു. വാസ്തവത്തിൽ ഇന്നലെ നമ്മൾ അല്പം അതൊന്ന് ചിന്തിച്ചു, എങ്കിലും അതൊന്ന് നമ്മുടെ മനസ്സിലൊന്ന് ഒന്ന് ഒന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയും. ഇൻഫിനിറ്റ് ആയിട്ടുള്ള ദൈവം ഈ ഫൈനൈറ്റ് ആയിട്ടുള്ള ഭൂമിയിൽ വന്നു. വാട്ട് എ മിറക്കിൾ! ഇതുപോലൊരു മിറക്കിൾ ഉണ്ടോ? ഇൻവിസിബിൾ ആയിട്ടുള്ള ഗോഡ് ബിക്കെയിം വിസിബിൾ. എന്തോ ആണത്, നമ്മുടെ മൈൻഡ് വാസ്തവത്തിൽ അതൊക്കെ നമ്മുടെ മൈൻഡിൽ ഗ്രിപ്പ് ചെയ്യാൻ പോലും ഒക്കത്തില്ല, അത്ര വലിയ കാര്യമാണ്. ദ ക്രിയേറ്റർ കെയിം ഇൻ ടു ഹിസ് ക്രിയേഷൻ. ഞാൻ യോഹന്നാന്റെ സുവിശേഷം പഠിക്കുവാൻ ഒരുപാട് കാര്യങ്ങളൊക്കെ റിസർച്ച് ചെയ്യാൻ റെഫർ ചെയ്യും. ഇങ്ങനെയൊക്കെ ചെയ്യാൻ എനിക്ക് വലിയ വലിയ താല്പര്യമുള്ള ആളാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇങ്ങനെ പഠിക്കാനൊക്കെ. കൊർനെലിസ് ബെന്നിമ എന്ന് പറയുന്ന ഒരു വിദേശിയായ മനുഷ്യനുണ്ട്, അദ്ദേഹം ബാംഗ്ലൂരിൽ സയാക്സിലൊക്കെ വന്ന് പഠിപ്പിച്ചിട്ടുണ്ട്. അദ്ദേഹം ഒരു കൊച്ചു പുസ്തകം എഴുതിയിട്ടുണ്ട്, ഒരു കൊച്ചു പുസ്തകം, എക്സ്കവേറ്റിംഗ് ജോൺ എന്ന് പറഞ്ഞ് ഒരു കൊച്ചു പുസ്തകം. മറ്റു പലരൊക്കെ വലിയ വലിയ പുസ്തകങ്ങളൊക്കെ ജോണിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്, ഇദ്ദേഹം എഴുതിയിരിക്കും വളരെ കൊച്ചു ബുക്ക്, വളരെ കൺസൈസ് ആയിട്ട്, വളരെ നല്ലതാണ്. നിങ്ങൾക്ക് അത് വളരെ ഈസി ആയിട്ട് അവൈലബിൾ ആണ് ഇന്ത്യയിൽ എല്ലാ സ്റ്റോഴ്സിലും, എനിക്ക് ഒന്ന് ക്രിസ്ത്യൻ ബുക്ക് സ്റ്റോറിൽ അത് കിട്ടും. ഞാൻ അത്രയും അതിനെക്കുറിച്ച് പറയാൻ കാര്യം, അദ്ദേഹം ഒരു വാക്ക് എഴുതിയത് എന്റെ ജീവിതത്തിൽ ഞാൻ മറക്കത്തില്ല, ഒരു വാക്ക്. ദ ക്രിയേറ്റർ കെയിം ഇൻ ടു ഹിസ് ക്രിയേഷൻ ആസ് എ ക്രീച്ചർ. ആ വണ്ടർ, ആ അത്ഭുതം, യു നോ, ഇറ്റ് ബ്ലോസ് മൈ മൈൻഡ്. സൃഷ്ടിതാവാം ദൈവം ഒരു സൃഷ്ടിയെ പോലെ തന്റെ സൃഷ്ടിപ്പിലിറങ്ങി വന്നു. ദാറ്റ്സ് ഹിസ് വേർഡ്സ്. Amazing, amazing. 14-ാം വാക്യമാണ് വചനം ജഡമായി തീർന്നു എന്ന് പറയുമ്പോൾ നമ്മളിത് കാഷ്വലായിട്ട് എടുക്കുക, നമ്മളിതൊക്കെ വായിച്ചു വിടും, അങ്ങനെയല്ല. സ്റ്റോപ്പ് ചെയ്യണം. എന്താണ് ചരിത്രത്തിൽ നടന്നത്? കാലത്തിന്റെ തികവിങ്കൽ എന്താണ് നടന്നത്? ഇറ്റ്സ് അമേസിംഗ്. ഒരായുസ് മുഴുവൻ ധ്യാനിച്ചാൽ തീരാത്ത ഒരു വിഷയമാണത്. ആ 14-ാം വാക്യത്തിന്റെ ആ ആദ്യ ഭാഗം, വചനം ജഡമായി തീർന്നു, ബിക്കെയിം. അതിന്റെ അർത്ഥം ഒരിക്കൽ കൂടി ആവർത്തിക്കാം. യേശുവിന്റെ ദൈവത്വം ഇല്ലാതെ പോയി എന്ന് ആരും ചിന്തിക്കരുത്. ചില ആളുകൾ അവൻ തന്നെത്താൻ ഒഴിച്ചെന്നൊക്കെ പറഞ്ഞു, അപ്പൊ ദൈവം അല്ലായിരുന്നില്ലയോ? അങ്ങനെയല്ല. 100% ദൈവം, 100% മനുഷ്യൻ. വൺ പേഴ്സണിൽ രണ്ട് നേച്ചേഴ്സും ഉണ്ടായിരുന്നെന്നാണ് ദൈവത്തിന്റെ വചനത്തിൽ നിന്ന് നമുക്ക് ഗ്രഹിക്കാനായിട്ട് കഴിയുന്നത്. അത് നമ്മൾ ഇന്നലെ ചിന്തിച്ചതായതുകൊണ്ട് കൂടുതൽ അവിടെ നിൽപ്പാൻ താല്പര്യപ്പെടുന്നില്ല. എന്നിട്ട് നമ്മൾ ചിന്തിച്ചതാണ്, നമ്മുടെ ഇടയിൽ പാർത്തു, അങ്ങനെയല്ലേ വചനം ജഡമായി തീർന്നു, കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ദൈവം മനുഷ്യവേഷത്തിൽ ഈ ഭൂമിയിൽ വന്ന് മനുഷ്യരുടെ കൂടെ പാർത്തു. സ്തോത്രം. ദൈവത്തിന്റെ എക്കാലത്തെയും ഹൃദയത്തിലെ ആഗ്രഹം അതായിരുന്നു കേട്ടോ. മോശയോട് തന്നെ പറയുന്നത് എന്താ? മോസസ്, എനിക്ക് ജനത്തിന്റെ നടുക്ക് വന്ന് പാർക്കണം, പക്ഷെ എനിക്ക് അങ്ങനെ വന്നുകൂടാ, അതുകൊണ്ട് ഞാൻ വരത്തക്കവണ്ണമുള്ള ഒരു ക്രമീകരണം നീ ഉണ്ടാക്കി തരണം. സമാധാന കൂടാരം ഉണ്ടാക്കി. മോശയുടെ ഇഷ്ടം പോലെയല്ലേ? ദൈവം അളവ് കൊടുത്തു, ദൈവം അളവ് കൊടുത്തു. ദൈവത്തിന്റെ വീട്, ഞാൻ ആ ഭാഷ അങ്ങ് ഉപയോഗിക്കുക, സമാധാന കൂടാരം. ദൈവം തന്നെ പറഞ്ഞു കൊടുത്തു എത്ര മുറി വേണം. മുറി എന്നൊക്കെ ബാക്കി ഞാനങ്ങ് ഉപയോഗിക്കുക, നിങ്ങൾ വേണേൽ പ്രകാരമൊന്നും വിശുദ്ധ സ്ഥലമൊന്നും അതിവിശുദ്ധ സ്ഥലമൊന്നും ഒക്കെ അങ്ങനെ ചിന്തിച്ചു. ദൈവത്തിന് താമസിക്കാൻ വീട് ദൈവത്തിന്റെ അളവിന് പടന്നു. അത് കഴിഞ്ഞ് സോളമന്റെ ടെമ്പിളിൽ ദൈവം വരുന്നുണ്ട്. അപ്പൊ ദൈവത്തിന്റെ മനസ്സിൽ എപ്പോഴും എങ്ങനെയാണ്? ഹി വാണ്ടഡ് ടു ബി ഇൻ ദ മിഡ്സ്റ്റ് ഓഫ് ഹിസ് പീപ്പിൾ. അത് നമ്മൾ എന്നിട്ട് ന്യൂ ടെസ്റ്റമെന്റ് വരുമ്പോൾ ജീസസ് God incarnate മനുഷ്യരുടെ കൂടെ താമസിക്കുന്നു. ഇപ്പോഴോ ദൈവം തന്റെ ആത്മാവിനാൽ നമ്മുടെ ഉള്ളിൽ വന്ന് താമസിക്കുന്നു. What an amazing thing. നമ്മുടെ വിഷയമതല്ല. ഞാൻ ഇന്ന് പിന്നെയും ഞാൻ എൻ്റെ മനസ്സിലോർത്തു, പരിശുദ്ധാത്മാവിൻ്റെ അധികം കാര്യം പറഞ്ഞില്ലല്ലോ എന്ന്. കാരണം യേശുക്രിസ്തുവിൻ്റെ ഡിവിനിറ്റി എന്ന വിഷയത്തിൽ നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് ആ നിലയിൽ അങ്ങനെ പോയി. ഹോളി സ്പിരിറ്റ് ഈസ് എ പേഴ്സൺ, ഹി ഈസ് ഗോഡ്. പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുക, പരിശുദ്ധാത്മാവിൻ്റെ ഉള്ളിലുണ്ട് എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ നമ്മുടെ കുറെ സങ്കല്പങ്ങളുണ്ട്. പക്ഷേ എന്താണ് ദൈവത്തിന്റെ വചനം പറയുന്നത്? ദൈവത്തിന്റെ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ആഗ്രഹം, ഗോഡ് മൂവ്ഡ് ഇൻ ടു ഹിസ് പീപ്പിൾ. ദൈവം തന്റെ ആത്മാവിനാൽ നമ്മുടെ ഉള്ളിൽ വന്ന് സ്ഥിരതാമസം നടത്തുകയാണ്. പ്രൈസ് ദ ലോർഡ്. ഹി ഡ്വെൽറ്റ് അമംഗ് അസ് 33.5 വർഷം. ജീസസ് കെയിം ആൻഡ് ഡ്വെൽറ്റ് അമംഗ് മെൻ. ടാബർനക്കളിനെ കുറിച്ച് നമ്മൾ പഠിക്കുമ്പോഴേ, ഈ സമാഗമന കൂടാരത്തെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോഴേ, പുറത്തുനിന്ന് വലിയ ആ ഗ്ലോറിയസ് ഒരു ആകർഷണീയമായിട്ട് തോന്നുന്നില്ല. ഒഫ്കോഴ്സ് ഷെഖേനായുടെ ആ ഒരു അപ്പിയറിംഗ് ഒക്കെ വളരെ ഗ്ലോറിയസ് ആണെങ്കിലും ആ ടാബർനക്കളിൻ്റെ ആ ടെൻറ്റ് അത്ര വലിയ ആളുകൾക്ക് അട്രാക്റ്റീവായി തോന്നത്തില്ല. പക്ഷെ അകത്ത് ഇറ്റ്സ് ഫുൾ ഓഫ് ഗ്ലോറി. അകത്തെ ഉപകരണങ്ങൾ, അതുപോലെ അതിവിശുദ്ധ സ്ഥലത്തെ ഷെഖൈന ആൻഡ് ഓൾ, ഇറ്റ്സ് മാർവലസ്, ഗ്ലോറിയസ്. ഇതുപോലെ ജീസസ് വന്ന് താമസിക്കുമ്പോൾ പുറത്താളുകൾ ഓർത്ത് യഹൂദ റബിയാണ്. പക്ഷെ ജോൺ പറയുക, വി സോ ദ ഗ്ലോറി. ആ മഹത്വം ഹ്യൂമാനിറ്റിയിൽ വീൽഡായിരുന്നു. അതിനെ ആ വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചാൽ, വചനം ജഡമായി തീർന്ന് കൃപയും സത്യവും നിറഞ്ഞവനായി നമ്മുടെ ഇടയിൽ പാർത്തു. ഞങ്ങൾ അവന്റെ തേജസ് പിതാവിൽ നിന്ന് ഏകജാതനായ തേജസ്സായി കണ്ടു എന്നൊക്കെയുള്ള വാക്ക്, അത് ശരിക്കും ആ വാക്ക് നമ്മൾ ഒന്ന് ചിന്തിച്ചാല് ഹി ബിഹെൽഡ് അല്ലെ കണ്ടു, ഗേസിംഗ് വിത്ത് എ പർപ്പസ് ഓഫ് റിഗാർഡിംഗ് വിത്ത് അഡ്മിറേഷൻ, ഗേസിക തുറിച്ചു നോക്കി ശ്രദ്ധിച്ചു നോക്കി. And John saw the glory. 14th വാക്യമാണ് നമ്മൾ ചിന്തിക്കുന്നത്. അവിടെ ഒരു വാക്ക് ഉണ്ട്, ഏകജാതനായവന്റെ. ഞാനത് പറഞ്ഞു നിങ്ങളോട്, മൊനഗനേസ് എന്നൊരു പ്രയോഗമാണ് അത്. ചില ട്രാൻസ്ലേഷനൊക്കെ ബിഗറ്റിംഗ് എന്നൊക്കെയുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നതുകൊണ്ടാണ് ആളുകൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാകുന്നത്. അതിൻ്റെ അർത്ഥം യുണീക് സൺ, വൺ ഓഫ് എ കൈൻഡ്. ശരിക്കും അത് ഒന്ന് ലളിതമായിട്ട് പറഞ്ഞാല് കർത്താവ് ദൈവത്തിന്റെ പുത്രൻ എന്നുള്ളത്, നമ്മളിപ്പോ രക്ഷിക്കപ്പെട്ട് ദൈവമക്കളാകുന്നു അവതുല്യര, അങ്ങനല്ല. ഹി ഈസ് യുണീക്, വൺ ഓഫ് എ കൈൻഡ്. നമ്മൾ ദൈവമക്കളായി തീർന്നു, പക്ഷെ ജീസസ് അങ്ങനല്ല, ഹി ഈസ് യുണീക്, നിത്യത മുതലുള്ളവൻ. അപ്പം ആ അർത്ഥം വരുന്നതാണ് മോനോഗനേസ് എന്ന വാക്ക്. 18th വാക്യത്തിൽ വരുമ്പോൾ മോനോഗനേസ് തിയോസ് എന്ന് തന്നെയാ എന്ന് പറഞ്ഞാൽ ഓൺലി ബിഗോട്ടൻ ഗോഡ്, ദൈവത്തിന്റെ പുത്രനെ ഗോഡ് എന്ന് തന്നെ. അവിടെ നല്ല തർജ്ജിമകളൊക്കെ എഴുതിയിട്ടുണ്ട്. നമ്മുടെ മലയാളം ബൈബിളിൽ ആ നിലയിലല്ല, ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. പിതാവിന്റെ മടിയിൽ ഇരിക്കുന്ന ഏകജാതനായ പുത്രൻ എന്ന, ഏകജാതനായ ദൈവമെന്ന് ചില തർജ്ജിമകളിൽ പറയുന്നുണ്ട്. അപ്പം ഈ ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ പോലെ ഈ കോണ്ടെക്സ്റ്റിൽ തന്നെ ആ ഒരു വാക്ക്, 14th ആ വാക്യത്തിലേത് 18th ചെല്ലുമ്പോൾ നമുക്കത് വളരെ ക്ലിയർ ആണ്, ആളുകൾ ഉദ്ദേശിക്കുന്ന പോലെ ബിഗറ്റിംഗ് അല്ല എന്നുള്ളത്. അത് പറയാൻ വേണ്ടിയാണ് ഞാൻ അത്രയും അതങ്ങനെ പറഞ്ഞത്. ഇനിയും അവിടുത്തെ ആ 18th വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ, ഞാൻ ആ 16 മുതലുള്ള വാക്യങ്ങൾ സ്കിപ്പ് ചെയ്തിട്ടാണ് വരുന്നത്. 18th ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. യേശുക്രിസ്തുവിന്റെ ദൈവത്വമാണ് നമ്മൾ ചിന്തിക്കുന്നത്. പിതാവിന്റെ മടിയിലിരിക്കുന്ന ഏകജാതനായ ദൈവം അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു. മടിയിലിരിക്കുന്ന ഇന്റിമേറ്റ്, അഭേദ്യമായ ബന്ധമുള്ള ദൈവത്തിന്റെ പുത്രൻ, പുത്രനായ ദൈവം ദൈവത്തെ വെളിപ്പെടുത്തി എന്ന്, പിതാവിനെ വെളിപ്പെടുത്തി. ഞാൻ നിങ്ങളോട് ചോദിക്കുകയാണ്, ദൈവത്തെ അസലായി വെളിപ്പെടുത്താൻ കേവലം ഒരു മനുഷ്യന് കഴിയുമോ? ഇൻ ഓൾ ഹിസ് ഫുൾനെസ്, ഇംപോസിബിൾ. ക്രിസ്ത്യാനിറ്റിയെ വേർതിരിച്ച് നിർത്തുന്ന ഒരു പ്രധാനപ്പെട്ട ഘടകമാണ്. ഞാൻ അനുഗമിക്കുന്ന കർത്താവ്, ഇപ്പൊ റിലീജിയസ് മറ്റ് റിലീജിയസ് ആളുകളൊക്കെ പറയും, ഒക്കെ ദൈവം അങ്ങനെയുണ്ട്, ദൈവം ഇങ്ങനെയുണ്ട്, ദൈവമാണ്. നോ, ജീസസ് ആണ് ശരിക്കും പിതാവാം ദൈവത്തെ ഭൂമിയിൽ മനുഷ്യർക്ക് വെളിപ്പെടുത്തിയത്. അവിടെ വെളിപ്പെടുത്തി എന്നുള്ള ആ വാക്ക് ശ്രദ്ധേയമായ വാക്കാണ്, വെളിപ്പെടുത്തി എന്നുള്ള വാക്ക്. ശരിക്കും മൂലഭാഷ പരിശോധിച്ചാൽ അതിന്റെ അർത്ഥം ആ വാക്കിൽ നിന്നാണ് ഇംഗ്ലീഷിൽ എക്സിജീസിസ് എന്നൊക്കെ വാക്ക് എക്സ്പ്ലെയിൻ ചെയ്തത്. ഹു ക്യാൻ എക്സ്പ്ലെയിൻ ഗോഡ്? ദൈവത്തെ ആർക്കാ എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയുന്നത്? ഒറ്റയാൾക്കേ കഴിയത്തുള്ളൂ, നാം സേവിക്കുന്ന കർത്താവായ യേശുക്രിസ്തുവിന് മാത്രം. അതെന്തുകൊണ്ട്? ബിക്കോസ് ഹി ഈസ് ഗോഡ്, അവിടുന്ന് ദൈവമായതുകൊണ്ട്. ദൈവമല്ലാത്ത ഒരു ക്രിയേറ്റഡ് ബീങ് ആണെങ്കിൽ യു കാൻ എക്സ്പ്ലെയിൻ ഗോഡ്. കുറച്ച് കുറച്ച് കാര്യമൊക്കെ പറയാതിരിക്കും, പൂർണ്ണമായി ദൈവത്തെ വെളിപ്പെടുത്തി എന്ന് പറയുന്ന ഭാഷയാണ് നമ്മളിവിടെ കാണുന്നത്. അത് ദൈവത്തിന് മാത്രമേ ചെയ്യാൻ കഴിയുള്ളൂ. മത്തായിയുടെ സുവിശേഷം 11th അധ്യായത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധ ഞാൻ ഒന്ന് തിരിക്കുന്നു. Matthew 11 വായിക്കുന്ന പ്രിയ സഹോദരൻ, അതിന്റെ 27th വാക്യം ഒന്ന് വരണം. Matthew 11 ഇരുപത്തിയേഴാം വാക്യം.
എന്റെ പിതാവ് സകലവും എങ്കിൽ ഫലമേൽപ്പിച്ചിരിക്കുന്നു, പിതാവല്ലാതെ ആരും പുത്രനെ അറിയുന്നില്ല. പുത്രനും പുത്രൻ വെളിപ്പെടുത്തി കൊടുപ്പാൻ ഇച്ഛിക്കുന്നവനും അല്ലാതെ ആരും പിതാവിനെ അറിയുന്നതുമില്ല.
കേട്ടോ, പുത്രൻ വെളിപ്പെടുത്തി കൊടുക്കുവാൻ ഇച്ഛിക്കുന്നവൻ അല്ലാതെ ആരും, ജീസസ് മാത്രമേ ഉള്ളൂ ക്വാളിഫൈഡ് ആയിരിക്കുന്നത് പിതാവാം ദൈവത്തെ എക്സ്പ്ലെയിൻ ചെയ്യാൻ. വേറെ ഭൂമിയിൽ ആർക്കും കഴിയത്തില്ല. അതെങ്ങനെയാ? ബിക്കോസ് ഹി വാസ് വിത്ത് ദ ഫാദർ ഫ്രം ഓൾ ഇറ്റേണിറ്റി. പിതാവിന്റെ മടിയിലിരുന്ന ഏകജാതനായ പുത്രനായ ദൈവത്തിന് മാത്രമേ പിതാവിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ കഴിയത്തുള്ളൂ. ഇതെല്ലാം യേശുവിന്റെ ദൈവത്വത്തെ കുറിക്കുന്ന ലാംഗ്വേജുകളാണ്. ഇത് ഇത്ര പച്ചക്കെഴുതിയതാണ് മനുഷ്യരെ ഇതിനെ മാറ്റാനും തിരിക്കാനും യേശു ദൈവമല്ലെന്ന് പഠിപ്പിക്കാനും ഒക്കെ പോകുന്ന. അതിനകത്ത് വിശ്വാസികളായ ആളുകൾക്ക് കൺഫ്യൂഷൻ എങ്ങനെയാ ഉണ്ടാകുന്നതെന്നാ എന്റെ സംശയം. ഇതിനകത്ത് നമ്മൾ അധികം ഗ്രീക്ക് ഒന്നും പറഞ്ഞില്ല, സിമ്പിൾ ലാംഗ്വേജാ. നമ്മളൊന്ന് ചിന്തിച്ചാൽ മതി. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം. ഇപ്പം ഞാൻ ഇനിയും പറയാൻ പോകുന്നത് ഇതിനോടുള്ള ബന്ധത്തിലാണ്. ഇത് പലരെയും കൺഫ്യൂസ് ചെയ്യുന്നൊരു വാക്യമാണ്. നിങ്ങൾ ഈ ജോൺസ് ഗോസ്പലിൽ എന്ത് ഡൗട്ട് വന്നാലും അതിൻ്റെ ഇൻട്രഡക്ഷൻ നിങ്ങളുടെ മനസ്സിനകത്തുണ്ടെങ്കിൽ അത് വെച്ച് വ്യാഖ്യാനിക്കാൻ കഴിയും. ഇൻട്രഡക്ഷനിൽ തറവായി നമ്മൾ പഠിച്ചു യേശു ദൈവമാണ്, യേശു പിതാവാം ദൈവത്തോട് തുല്യനാണ്. ഇതെല്ലാം നമ്മൾ ചിന്തിച്ചതാണ്. അപ്പൊ ഏത് വാക്യം വന്നാലും ഇത് മൈൻഡിൽ ഇരുന്നുകൊണ്ട് വേണം വ്യാഖ്യാനിക്കാൻ. ഔട്ട് ഓഫ് കോണ്ടെക്സ്റ്റ് ഈ പുസ്തകത്തിനകത്തുനിന്ന് ഒരു വാക്യം അങ്ങോട്ട് അടർത്തി എടുത്ത് മാറ്റി ആണ്ട് കണ്ടോ അങ്ങനെ എഴുതി ആണ്ട് അങ്ങനെ, നോ 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 നോ, അങ്ങനല്ല. ഇതിന്റെ പ്രൊലോഗിൽ ജോൺ അവതരിപ്പിക്കുന്നു. ഇപ്പൊ നോക്ക്, 1-ാം വാക്യവും 18-ാം വാക്യവും ഇതിനെ തിയോളജൻസ് വിളിക്കുന്നത് ബുക്ക് എൻഡുകളാണെന്നാ. 1-ാം വാക്യം മുതൽ യേശുക്രിസ്തുവിന്റെ ദൈവത്വം പറഞ്ഞു വരുന്ന എഴുത്തുകാരൻ 18-ാം വാക്യത്തിൽ ക്ലൈമാക്സ് കൊണ്ടുവരികയാണ്. പുത്രനായ ദൈവം പിതാവിനെ എക്സ്പ്ലെയിൻ ചെയ്തു, അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കൺക്ലൂഷൻ അവിടെ കൊണ്ടുവരികയാണ്. 14-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിൻ്റെ, ഞാൻ ഈ ദൈവത്തെ പുത്രൻ എക്സ്പ്ലെയിൻ ചെയ്തു എന്ന് മനസ്സിൽ വെക്കണം. എന്നിട്ട് നമ്മൾ 14:7 നിങ്ങൾ എന്നെ അറിഞ്ഞു എങ്കിൽ എൻ്റെ പിതാവിനെയും അറിയുമായിരുന്നു, ഇന്നു മുതൽ നിങ്ങൾ അവനെ അറിയുന്നു, അവനെ കണ്ടുമിരിക്കുന്നു എന്ന് പറഞ്ഞു. അടുത്ത വാക്യം, ഫിലിപ്പോസ് അവനോട്, കർത്താവേ പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ, എന്നാൽ ഞങ്ങൾക്ക് മതി എന്ന് പറഞ്ഞു. ഇതിനകത്തിരിക്കുന്ന എല്ലാവരുടെയും ആഗ്രഹം എന്തുവാ? ദൈവത്തെ ഒന്ന് കണ്ടാ മതി, മതി, വേറെ ഇനി ഒന്നും വേണ്ട. ജീസസ് അതിന് മറുപടി പറയുന്നത് എന്താ? യേശു അവനോട് പറഞ്ഞത്, ഞാൻ ഇത്ര കാലം നിങ്ങളോട് കൂടെ ഇരുന്നിട്ടും നീ എന്നെ അറിയുന്നില്ലയോ ഫിലിപ്പോസേ, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു, പിന്നെ പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണമേ എന്ന് നീ പറയുന്നത് എങ്ങനെ? കോണ്ടെക്സ്റ്റ് അറിയാത്ത ഒരാൾ പറയും, കണ്ടോ 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 കണ്ടോ, എന്നെ കണ്ടാൽ പിതാവിനെ കണ്ടപ്പോ ഒന്ന. അതല്ല അതിന്റെ അർത്ഥം. ജീസസ് പിതാവിനെ എക്സ്പ്ലെയിൻ ചെയ്തു, ഞാൻ നിന്റെ കൂടെ ഇരുന്നു, ഞാൻ സംസാരിച്ചു, ഞാൻ നടന്നു, നീ കണ്ടില്ലേ, ഇങ്ങനെയാണ് ദ ഫാദർ. കോണ്ടെക്സ്റ്റ് മനസ്സിലായില്ലെങ്കിൽ ഒരു വാക്യം അടർത്തിയെടുത്ത് അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ അങ്ങനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് മിസ്റ്റേക്സ് ഉണ്ടാകും. ഇത് നമ്മൾ 1-ാം വാക്യം മുതൽ മനസ്സിലാക്കിയത്. ദൈവം ത്രിയേകനാണ്. 18-ാം വാക്യത്തിലേക്ക് നമ്മൾ വന്നപ്പോ പറഞ്ഞു, പുത്രനായ ദൈവമാണ് പിതാവിനെ എക്സിജീസ് എക്സ്പ്ലെയിനിങ്. അത് പുത്രന് മാത്രമേ ചെയ്യാൻ കഴിയത്തുള്ളൂ, ബിക്കോസ് ഹി ഈസ് ഗോഡ്. അതിന്റെ വെളിച്ചത്തിലാണ് നമ്മൾ ഇത് വ്യാഖ്യാനിക്കുമ്പോൾ
ഫിലിപ്പോസ് പറയ പിതാവിനെ ഒന്ന് കാണിച്ച അത് മതി. What are you talking, Philip? You are walking with me. എന്നെ നീ കണ്ടോ? പിതാവാം ദൈവത്തെ എക്സ്പ്ലെയിൻ ചെയ്തത് അവിടുത്തെ വാക്കുകളിലൂടെ, അവിടുത്തെ സ്വഭാവത്തിലൂടെ. പിതാവ് എങ്ങനെയുള്ളവനാ എന്ന് അവരുടെ മുൻപിൽ കാണിക്കാൻ, ഹി വാസ് എക്സ്പ്ലെയിനിങ് ദ ഫാദർ. എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടു. യു വോണ്ട് ടു സീ ദ ഫാദർ, ദ നേച്ചർ ഓഫ് ദ ഫാദർ, ലുക്ക് അറ്റ് ജീസസ്. സുവിശേഷങ്ങളിൽ കർത്താവായ യേശുക്രിസ്തു സംസാരിച്ചത്, അവിടുന്ന് ഇടപെട്ടത്, അവിടുന്ന് എങ്ങനെയാണ് പ്രതികരിച്ചത്, എക്സാക്ട് നേച്ചറാണ് ഫാദറിന്റെ. ദൈവത്തെ ആരും ഒരു നാളും, പിതാവാം ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. അവനെ ഭൂമിയിൽ വെളിപ്പെടുത്തി മനുഷ്യർക്ക് പുത്രനായ ദൈവം. ഹല്ലേലൂയ. ഇപ്പൊ 18-ാം വാക്യം ഒന്ന് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ വേണ്ടിയാണ് ഞാൻ നിങ്ങളെ ഈ 14-ാമത്തെ അധ്യായത്തിലേക്ക് കൊണ്ടുവന്നത്. ഇതുപോലെ ജോൺസ് ഗോസ്പൽ ഒരുപാട് വാക്യങ്ങൾ തന്നെ എടുത്ത ആളുകൾ അതിട്ട് വ്യാഖ്യാനിക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ കാതലായ ഉപദേശങ്ങളിൽ നിന്ന് മാറിപ്പോവാൻ സാധ്യതയുണ്ട്. എപ്പോഴും ഇന്റർപ്രറ്റ് ചെയ്യുമ്പോൾ ഇന്റർപ്രറ്റ് ഓൺ ദ ബേസിസ് ഓഫ് ദ കോൺടെക്സ്റ്റ്. ഒന്നാമത് ദൈവത്തിൻ്റെ വചനത്തിൻ്റെ ടോട്ടാലിറ്റിയിൽ നിൽക്കുക, ഓരോ ബുക്കിൻ്റെ കോൺടെക്സ്റ്റ് മനസ്സിലാക്കുക. അങ്ങനെ മാത്രമേ, ഇപ്പൊ എനിക്ക് തോന്നുന്നു നിങ്ങൾക്ക് മനസ്സിലായി കാണും, ഈ 14:7-9 നമ്മൾ വായിച്ചപ്പോൾ സഡൻലി നമുക്ക് ക്ലിക്ക് ചെയ്യാം, ഓ അപ്പൊ അതാണല്ലോ. ഇതിനകത്ത് തന്നെ ചിന്തിച്ചവർ കാണും, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടു എന്ന് പറയുമ്പോൾ പിതാവും പുത്രനും ഒന്നാണ്. അതാണ് മോഡലിസം. ഏതാ? പുതിയ നിയമത്തിൽ പിതാവ് പുത്രനായി വന്നു, സ്വർഗാരോഹണം ചെയ്ത ശേഷം പിന്നെന്ത് ചെയ്തു? പരിശുദ്ധാത്മാവായി വന്നു. നോ, ആബ്സൊല്യൂട്ട്ലി റോങ്. വേറെ വാക്യങ്ങളുണ്ട്, അത് ആസ് നമ്മുടെ ഈ ക്ലാസ് പോകുമ്പോൾ എൻ്റെ ഉള്ളത്തിലൊരു ചിന്ത പോലും വന്നുപോയി. നാളെ ഫൈനൽ ഡേ ആയതുകൊണ്ട് ഈ ജോൺസ് ഗോസ്പലിൽ തന്നെ ഇതുപോലെ ആളുകൾ ഒറ്റപ്പെട്ട വാക്യങ്ങൾ എടുത്ത് പറയുന്ന കുറേ വാക്യങ്ങളൊക്കെ ഉണ്ട്. അത് ഒന്ന് നാളത്തെ ഒരു സ്റ്റഡി അങ്ങനെ ആയിക്കോട്ടെ എന്ന് പോലും ചിന്തിച്ചു പോയി. പക്ഷേ ഇത് അത്ര ഡീപ്പാണ് ഈ ജോൺസ് ഗോസ്പൽ, സ്പീക്കിംഗ് അബൌട്ട് ദ ഡിവിനിറ്റി ഓഫ് ജീസസ്. എൻ്റെ പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, ഞാൻ എൻകറേജ് ചെയ്യാണ്, ഉത്സാഹിപ്പിക്കുകയാണ്, നിങ്ങൾ ഇത് ഒരു ഒരു 4-5 ആവർത്തി ഒന്ന് വായിക്കുക. ഒരു കടലാസും ഒരു പേനയും ഒക്കെ ആയിട്ട് ഒന്ന് വായിക്കുക. ഓരോ കാര്യം വരുമ്പോൾ പ്രാർത്ഥനാപൂർവ്വമാണ്, ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളെ പഠിപ്പിക്കും, വളരെ ഈസിയായിട്ട് നിങ്ങൾക്കിത് മനസ്സിലാക്കാം. അല്പം നമ്മുടെ ഭാഗത്ത് നിന്ന് പ്രാർത്ഥനയോടെ സമയം ചെലവഴിക്കുക എന്നത് നമ്മൾ ചെയ്തേ മതിയാകുകയുള്ളൂ. നമുക്ക് മുന്നോട്ട് പോകാം. ഈ 1-ാം അധ്യായത്തിൽ തന്നെ ഇനിയും ധാരാളം കാര്യങ്ങൾ പറയാനുണ്ട്. ഞാൻ 1, 2, 3, 4 അധ്യായങ്ങൾ സ്കിപ്പ് ചെയ്തിട്ട് 5-ാം അധ്യായത്തിലേക്ക് നിങ്ങളുടെ ശ്രദ്ധയെ കൊണ്ടുവരികയാണ്. ദ ഫിഫ്ത്ത് ചാപ്റ്റർ ഓഫ് ജോൺ, ഒത്തിരി ആളുകൾ ചോദിക്കുന്നുണ്ട്, യേശു അങ്ങനെ കാലം പറഞ്ഞിട്ടുള്ളോ, യേശു ദൈവമാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? യെസ്, പലയിടത്ത് പറഞ്ഞിട്ടുണ്ട്. അതിലെ ഒരു കാര്യമാണ് നിങ്ങളുമായി പങ്കുവയ്ക്കുവാൻ ഇന്ന് രാത്രി ബാക്കിയുള്ള സമയത്ത് ഞാൻ ആഗ്രഹിക്കുന്നത്. ആദ്യം ഇതിൻ്റെ പശ്ചാത്തലം ഞാൻ പറയാം. പശ്ചാത്തലം പറയുന്നതിന് മുമ്പ് 16-18 വരെയുള്ള വാക്യം നിങ്ങൾ ശ്രദ്ധിക്കുക. യേശു ശബത്തിൽ അത് ചെയ്തത് കൊണ്ട് യഹൂദന്മാർ അവനെ ഉപദ്രവിച്ചു. യേശു അവരോട്, എൻ്റെ പിതാവ് ഇന്നുവരെയും പ്രവർത്തിക്കുന്നു, ഞാനും പ്രവർത്തിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. അങ്ങനെ അവൻ ശബത്തിനെ ലംഘിച്ചതുകൊണ്ട് മാത്രമല്ല, ദൈവത്തെ സ്വന്ത പിതാവ് എന്ന് പറഞ്ഞ്, അടുത്ത വാക്ക് ശ്രദ്ധിക്കണം, തന്നെത്താൻ ദൈവത്തോട് സമനാക്കിയത് കൊണ്ടും യഹൂദന്മാർ അവനെ കൊല്ലുവാൻ അധികമായി ശ്രമിച്ചു പോന്നു. നമുക്ക് ചിലപ്പോൾ യേശുവിൻ്റെ ഭാഷ പ്രത്യേക നിലയിൽ തിരിഞ്ഞു കാണത്തില്ല. കേൾവിക്കാരായ യഹൂദന് ശരിക്കും മനസ്സിലായി യേശുവിൻ്റെ ഭാഷ. യേശു പിതാവാം ദൈവത്തോട് തുല്യനായി സംസാരിച്ചത്. ഒന്ന് നിങ്ങൾ പ്രാർത്ഥനയോടൊന്ന് തയ്യാറാകും, നമുക്ക് ഇതൊന്ന് ചിന്തിക്കാൻ വേണ്ടി. അപ്പം അഞ്ചാം അധ്യായത്തിൻ്റെ പശ്ചാത്തലം എന്ന് പറയുന്നത്, ആ അഞ്ചാം അധ്യായത്തിൻ്റെ പശ്ചാത്തലത്തിന് മുമ്പ് ഞാൻ ആദ്യത്തെ ദിവസം ഇതിൻ്റെ ഒരു ഡിവിഷൻ പറഞ്ഞ് നിങ്ങൾ ഓർക്കുന്നുണ്ടാകും. ഞാനൊരു പ്രത്യേക നിലയിലാണ് ഈ ദൈവവചനങ്ങൾ പഠിക്കാൻ ഒരു ശ്രമം നടത്തുന്നത്. എപ്പോഴും ഞാൻ പാസേജുകൾ, ബുക്കുകൾ ചെറിയ ഡിവിഷൻസായിട്ട് ബ്രേക്ക് ചെയ്യും. അപ്പോൾ എൻ്റെ മൈൻഡിൽ അത് പെട്ടെന്ന് നിൽക്കും, അതിൻ്റെ ഉള്ളടക്കം മനസ്സിലാക്കാൻ കുറച്ചുകൂടെ ഈസിയാണ്. ഞാൻ പറഞ്ഞിരുന്നു, ഒന്നാമത്തെ അധ്യായമാണ് ജോൺസ് ഗോസ്പലിലെ ഇൻട്രൊഡക്ഷൻ, 2 മുതൽ 12 വരെയാണ് പബ്ലിക് മിനിസ്ട്രി, 2 to 12. 13 മുതൽ 17 വരെ പ്രൈവറ്റ് മിനിസ്ട്രി. 18-ാം അധ്യായത്തിലാണ് കർത്താവായ യേശുക്രിസ്തുവിനെ അറസ്റ്റ് ചെയ്യുന്ന, 19-ൽ ക്രൂശിക്കുന്നു, 20-ൽ ഉയർത്തെഴുന്നേൽപ്പ്, 21-ലാണ് ഉയർത്തെഴുന്നേറ്റ ശേഷമുള്ള കർത്താവിൻ്റെ പ്രത്യക്ഷതകൾ നമ്മൾ കാണുന്നത്. ഓക്കെ, ഇതാണ് ജോൺസ് ഗോസ്പലിൻ്റെ അടുക്ക്. ഇതിൽ 5-ാം അധ്യായത്തിൽ വരുമ്പോൾ അതിൻ്റെ ആദ്യത്തെ 9 വാക്യങ്ങളിൽ അവിടെ നമ്മളിന്ന് കയറുന്നേ ഇല്ല, നമുക്ക് ഇതിൽ മാത്രം നിൽക്കണം. എന്നാലും പശ്ചാത്തലം എന്ന് പറയാം. ആദ്യത്തെ 9 വാക്യങ്ങളിൽ 38 വർഷമായ ഒരു രോഗിയായ മനുഷ്യൻ ബെതസ്ത കുളക്കരയിൽ കിടക്കുകയാണ്. അത്ഭുതകരമായി കർത്താവ് അദ്ദേഹത്തെ സൗഖ്യമാക്കുന്നു. ഇത് യോഹന്നാന്റെ സുവിശേഷത്തിലെ 3-ാമത്തെ അടയാളമാണ്. അത്ഭുതങ്ങളെ ജോൺ വിളിക്കുന്ന ഒരു പ്രത്യേക പേരാണ് അടയാളം. അതിന് കാര്യമുണ്ട്. അത്ഭുതങ്ങൾ, അടയാളങ്ങൾ എന്ന് പറയുന്നത്, ഇപ്പം മുസഫയിലുള്ള അബുദാബി IPC എന്ന് പറയുമ്പോൾ ഒരു അടയാളം വെച്ചിട്ടുണ്ടെങ്കിൽ അടയാളത്തിൻ്റെ ചോട്ടിൽ നമ്മൾ അവിടെ ചെന്നിരുന്നാൽ സ്ഥലത്ത് വരത്തില്ല. അടയാളം ചൂണ്ടുപലകയാണ്. ആ ചൂണ്ടിക്കാണിക്കുന്ന ഇടത്തേക്ക് നടന്ന് നീങ്ങിയാൽ സ്ഥലത്ത് നമുക്ക് വരാം. ഇതുപോലെ ഓൾ മിറക്കിൾസ് ആർ സൈൻസ് പോയിന്റിംഗ് ടു ദ മിറക്കിൾ വർക്കർ ജീസസ്. അതാണ് സയൻസ് എന്ന പേര് അല്ലെങ്കിൽ ആ വാക്ക് പ്രയോഗം ഉപയോഗിക്കാൻ കാരണം. ഇത് 3-ാമത്തെ അടയാളം എന്ന് ഞാൻ പറഞ്ഞപ്പോൾ, 1-ാമത്തെ അടയാളം നിങ്ങൾക്കെല്ലാം അറിയാം. 2-ാം അധ്യായത്തിന്റെ 1 മുതൽ 11 വരെ കാനായിലെ കല്യാണ വീട്ടിൽ പച്ചവെള്ളത്തെ അത്ഭുതകരമായി കർത്താവ് വീഞ്ഞാക്കുന്നു. 2-ാമത്തെ സൈനും കാനായിൽ തന്നെയാണ് നടക്കുന്നത്. 4-ാം അധ്യായത്തിന്റെ 46 മുതൽ 54 വരെയുള്ള വാക്യം. ഇതാണ് തേർഡ് മിറക്കിൾ അല്ലെങ്കിൽ തേർഡ് സൈൻ. എന്നിട്ട് അപ്പൊ അത് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, കാരണം നമുക്ക് സമയമില്ല. 10 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിൽ ശ്രദ്ധിക്കണം, സൗഖ്യമായ ഈ മനുഷ്യന്റെ പ്രതികരണമാണ്. നമ്മെ അത്ഭുതപ്പെടുത്തും, ഈ മനുഷ്യൻ യേശുവിനെ സ്വീകരിച്ചില്ല. ഒത്തിരി ആളുകൾ ചിന്തിക്കുന്ന ഏതെങ്കിലും ഒരു അത്ഭുതം നടന്നാൽ 10 പേര് കൂടുമായിരിക്കും, എല്ലാവരും യേശുവിനെ സ്വീകരിക്കുമെന്ന്. അദ്ദേഹം സ്വീകരിച്ചില്ല. സ്വീകരിച്ചില്ലെന്ന് മാത്രമല്ല, ഇദ്ദേഹമാണ് കർത്താവിനെ യഹൂദ മത നേതൃത്വത്തിന് ഒറ്റിക്കൊടുക്കുന്നതായിട്ട് നമുക്ക് ആ ഭാഗം വായിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത്. അതിന് കാരണം ഒരു പക്ഷെങ്കിൽ യഹൂദന്മാരെ ഭയന്നായിരിക്കാം. കാരണം ജോൺ പ്രത്യേക ഒരു കാര്യം സൂചിപ്പിക്കുന്നു 10-ാമത്തെ വാക്യത്തിൽ, എന്നാൽ അന്ന് ശബത്തായിരുന്നു. ശബത്തിൽ എന്താ ഈ സൗഖ്യമായവൻ ചെയ്തത്? അദ്ദേഹത്തിന്റെ പായം എടുത്തോണ്ട് നടക്കുക. അവരെ സംബന്ധിച്ചോളം ശബത്തിൽ ലംഘിച്ചുവെന്ന. അപ്പൊ ഇതാണ് അവിടുത്തെ സിറ്റുവേഷൻ. അത് പറയാനാണ് ഞാൻ ഇത്രയും പറഞ്ഞത്. ഒരു പക്ഷെങ്കിൽ ഈ യഹൂദ മത നേതൃത്വത്തെ ഭയന്നായിരിക്കും അദ്ദേഹം ഇങ്ങനെ ഒക്കെ പ്രതികരിച്ചത്. എന്നിട്ട് കർത്താവിന്റെ ഐഡന്റിറ്റി അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ആ പശ്ചാത്തലത്തിലാണ് 5-ാം അധ്യായത്തിന്റെ ആദ്യം 16-ാം വാക്യം നമ്മൾ വായിക്കേണ്ടത്. 16-ാം വാക്യം സഹോദരൻ ഒന്ന് വായിച്ചാട്ടെ.
യേശു ശബത്തിൽ അത് ചെയ്യുക കൊണ്ട് യഹൂദന്മാർ അവനെ ഉപദ്രവിച്ചു.
അപ്പൊ ശബത്തിൽ അത് ചെയ്തത് കൊണ്ട് യഹൂദന്മാർ അവനെ
ഉപദ്രവിച്ചു.
എന്തു ചെയ്തു? ശബത്തിൽ സൗഖ്യമാക്കി. അവരുടെ ദൃഷ്ടിയിൽ കർത്താവ് തെറ്റാണ് ചെയ്തത്. 2, മറ്റൊരാളെ പ്രേരിപ്പിച്ചു കിടക്കെടുത്ത് നടക്കാൻ. അപ്പം അവരുടെ ദൃഷ്ടിയിൽ യേശു എന്ത് ചെയ്തു? ശബത്തിനെ ലംഘിച്ചു. അവരുടെ ന്യായപ്രമാണം അനുസരിച്ച് അവർക്ക് ഈ ശബത്ത് തന്നെ ഒരു വലിയ സ്റ്റഡിയാണ്. ദൈവമക്കൾ ഈ ശബത്തിനെ കുറിച്ച് സ്റ്റഡി ചെയ്യണം. കാരണം ഇതുപോലും ഞാൻ കണ്ടിട്ടുണ്ട്, ആളുകൾക്ക് കൺഫ്യൂഷനാണ്. ശനിയാഴ്ച വേണോ, ഞായറാഴ്ച വേണോ, കൺഫ്യൂഷനാണ്. സ്തോത്രം. എല്ലാം കൺഫ്യൂഷനാണെന്നുള്ളതാ ഒരു വലിയ പ്രശ്നം. സ്തോത്രം. ഓക്കെ, അതിലേക്ക് പോകുന്നില്ല, കാരണം നമുക്ക് ബാക്കിയുള്ള സമയം പെട്ടെന്ന് എനിക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങളോട് പറയാനാണ് താല്പര്യപ്പെടുന്നത്. അപ്പൊ അവരുടെ ദൃഷ്ടിയിൽ ജീസസ് ഈ ശബത്തിനെ ലംഘിക്കുന്നതായിട്ട് അവർക്ക് തോന്നുകയാണ്. അപ്പൊ ഇതാണ് പശ്ചാത്തലം. അപ്പൊ 16 വാക്യം പറയുന്നത്, ഇത് പബ്ലിക് മിനിസ്ട്രിയിൽ ആദ്യം പെർസിക്യൂഷൻ കാണുന്നത് ഇവിടെയാണ്. യേശു ശബത്തിൽ അത് ചെയ്തതുകൊണ്ട് യഹൂദന്മാർ അവനെ ഉപദ്രവിച്ചു. യഹൂദന്മാർ എന്ന ഒരു ടെക്നിക്കൽ ടേമാണ്, പോയിന്റിംഗ് ടു ദ ലീഡേഴ്സ് ഓഫ് ദ ജൂയിഷ് പീപ്പിൾ. അതാണ് നമ്മൾ അവിടുന്ന് മനസ്സിലാക്കുന്നത്. അവർ യേശുവിനെ പെർസിക്യൂട്ട് ചെയ്തു. അപ്പം 17 വാക്യം ഒന്ന് ശ്രദ്ധിക്കണം. അവിടെ ജീസസിൻ്റെ പ്രതികരണം അവരോട്. അത് മാത്രമല്ല, 19 മുതൽ നമുക്ക് പിക്കപ്പ് ചെയ്യണം. 17 കർത്താവ് പറയുക, യേശു അവരോട്, എൻ്റെ പിതാവ് ഇന്ന് വരെയും പ്രവർത്തിക്കുന്നു, ഞാനും പ്രവർത്തിക്കുന്നുവെന്ന് ഉത്തരം പറഞ്ഞു. ഈ മറുപടിയിലാണ് 18 നമ്മൾ കാണുന്നത്. അങ്ങനെ അവർ ശബത്തിനെ ലംഘിച്ചത് കൊണ്ട് മാത്രമല്ല, അടുത്താണ് ദൈവത്തെ സ്വന്തം പിതാവെന്ന് പറഞ്ഞ് തന്നെത്താൻ ദൈവത്തോട് സമമാക്കിയത് കൊണ്ട് യഹൂദന്മാർ അവനെ കൊല്ലുവാൻ അധികമായി ശ്രമിച്ചു പോകുന്നു. യേശുവിന്റെ മറുപടിക്കകത്ത് എന്തുവാ? ഇത്രയവരെ ചൊടിപ്പിക്കാൻ. അതിന്റെ 17 വാക്യം ഒന്നുകൂടെ നോക്കിയേ. യേശു എന്താ പറയുന്നത്? അവരുടെ പ്രശ്നം ശബത്ത് ലംഘിച്ചു എന്നുള്ള. ജീസസ് ആൻസേർഡ് ദം, മൈ ഫാദർ വർക്കത്ത് ഹിയർ ടു ആൻഡ് ഐ വർക്ക്. യേശു അവരോട്, എന്റെ പിതാവ് ഇന്ന് വരെയും പ്രവർത്തിക്കുന്നു, ഞാനും പ്രവർത്തിക്കുന്നു എന്ന് ഉത്തരം പറഞ്ഞു. എന്താ ഇതിന്റെ അർത്ഥം? He and the Father are one. പിതാവ് ശബത്ത് ദിവസം അങ്ങ് മിണ്ടാതിരിക്കുകയല്ല, അങ്ങനെയാണ് പ്രപഞ്ചമെല്ലാം വല്ലാതെ പോവും. പിതാവ് വർക്ക് ചെയ്യുന്നുണ്ട്, ഞാനും വർക്ക് ചെയ്യുന്നു. അതെന്താ? ഹീസ് ആ പിതാവുമായിട്ടുള്ള ഇക്വാളിറ്റി അവിടെ കാണിക്കുകയാണ്. അവർക്കിത് മനസ്സിലായി. നിങ്ങൾ ഈ പറയുന്ന കാര്യമൊന്നും എനിക്ക് ബാധകമല്ല. എന്റെ പിതാവ്, അവര് പിതാവിനെ ഞങ്ങളുടെ പിതാവെന്ന് വിളിച്ചിട്ടുണ്ട്. ഇതൊരു സ്പെഷ്യൽ സെൻസിൽ അവർക്കൊന്നും പറയാൻ ഒക്കാത്തതുപോലെ ജീസസ് പറയാ, മൈ ഫാദർ വർക്കറ്റ്. പിതാവ് എല്ലാ ദിവസവും വർക്ക് ചെയ്യുന്നുണ്ട്. പിതാവ് ശനിയാഴ്ച വർക്ക് ചെയ്യാതിരുന്നാൽ ഈ പ്രപഞ്ചത്തിലെ കറകം മുഴുവൻ തെറ്റിപ്പോവും. പ്രൈസ് ദ ലോർഡ്. ഞാനും വർക്ക് ചെയ്യുന്നു. കണ്ടോ അതിന്റെ ഗൗരവം? ദൈവത്തോട് ഈക്വലാക്കുന്ന വാക്കാണ്. ഇതാണ് 18 വാക്യത്തിൽ അവർ പ്രതികരിച്ചത്. ശബത്തിനെ ലംഘിച്ചത് കൊണ്ട് മാത്രമല്ല, പിതാവ് എന്ന് വിളിച്ച് ആ ലാംഗ്വേജ് അവർക്ക് ശരിക്കും മനസ്സിലായി. അവരുടെ പശ്ചാത്തലത്തിൽ ഹി വാസ് കോളിംഗ് ഹിംസെൽഫ് ഈക്വൽ വിത്ത് ദ ഫാദർ. യേശു എവിടെങ്കിലും തന്റെ ദൈവത്വം നേരിട്ട് പറഞ്ഞിട്ടുണ്ടോ? ഉണ്ട്, ഉണ്ട്. 18 വാക്യത്തിനകത്ത് അവർ ഇതുപോലെ പ്രതികരിച്ചപ്പോൾ ശ്രദ്ധിച്ചു കേൾക്കണം. അവര് തെറ്റിദ്ധരിച്ചതാണെന്ന് ആരെങ്കിലും വ്യാഖ്യാനിച്ചാൽ അതൊക്കെ അങ്ങനെ തോന്നിപ്പോയി, നമുക്കൊന്നും തോന്നുന്നില്ലല്ലോ, അതവർക്കും തോന്നിപ്പോയി. അങ്ങനെ ആണെങ്കിൽ 19 വാക്യത്തിൽ സൗര, ഞാൻ ഉദ്ദേശിച്ചത് അങ്ങനല്ല, ഇതായിരുന്നു പറയേണ്ടത്. 19 മുതൽ 30 വരെയുള്ള വാക്യങ്ങളിൽ ഈ 17 വാക്യത്തിൽ പറഞ്ഞ സ്റ്റേറ്റ്മെന്റിനെ യേശു ബാക്ക് ചെയ്ത് പറയാ, യെസ് ഐ ആം ഈക്വൽ വിത്ത് ദ ഫാദർ. തെറ്റിദ്ധാരണയായിരുന്നെങ്കിൽ യേശു പറഞ്ഞേനെ, അങ്ങനല്ല മോനെ, നിങ്ങൾ തെറ്റിദ്ധരിച്ചതാ, നീ എന്താ അങ്ങനെയൊക്കെ. കാരണം ജീസസിനറിയാം, വെളിപ്പാടില്ലാത്ത ഇവന്റെ ചിന്തയിൽ ദൈവദൂഷണമാണ് ഒരു കേവല മനുഷ്യൻ ദൈവത്തോട് തുല്യനാക്കി പറഞ്ഞാൽ. യഹൂദന്മാരുടെ അതാണ് പശ്ചാത്തലം. ജീസസിനെ അറിയാം, പക്ഷെ ജീസസ് കേവലം മനുഷ്യനല്ല, സ്വർഗത്തിൽ നിറങ്ങി വന്ന ദൈവത്തിന്റെ പുത്രനാണ്. താൻ തന്നെ തന്നെ അവർക്ക് വെളിപ്പെടുത്തുകയാണ്. യു ജൂയിഷ് ലീഡേഴ്സ്, ദ വൺ സ്റ്റാൻഡിംഗ് ബിഫോർ യു ഈസ് ഗോഡ് ഇൻകാർനേറ്റ്. അതുകൊണ്ട് യേശു തിരുത്തുകയല്ല ചെയ്തത്, വളരെ സ്ട്രോങ് ലാംഗ്വേജിൽ 19 മുതൽ 30 വരെയുള്ള വാക്യങ്ങളിൽ അവിടുത്തെ ദൈവത്വത്തെ കുറിച്ച് പിന്നെയും എക്സ്പ്ലെയിൻ ചെയ്യുക. ഏതൊക്കെ നിലകളിലാണ് പിതാവിനോട് അവിടുന്ന് തുല്യൻ? 19 മുതൽ 30 വരെയുള്ള വാക്യത്തെ നിങ്ങൾ ഇതൊരു കോർട്ട് റൂമായി, ഞാനത് ശരിക്കും ആ ഭാഗം മനസ്സിലായാൽ ചില വാക്കുകളുടെ പ്രയോഗം ഒരു കോർട്ട് റൂം പോലെ ചിന്തിച്ചാൽ യേശുവിന്റെ ഫസ്റ്റ് ഡിഫൻസാണ് തന്റെ സാക്ഷ്യം പറയുക. 31 മുതലുള്ള വാക്യത്തിൽ യേശു വേറെ കുറെ സാക്ഷികളെ അവതരിപ്പിക്കുന്നു. യോഹന്നാൻ സ്നാപകന്റെ സാക്ഷ്യം, എന്നിട്ട് പറയാ അതിലും വലിയ സാക്ഷ്യം എനിക്കുണ്ട്. അതാരാ? പിതാവാം ദൈവത്തിന്റെ സാക്ഷ്യം. പിതാവ് എങ്ങനെയാണ് സാക്ഷ്യം പറഞ്ഞത്? തിരുവെഴുത്തുകൾ എന്നെ കുറിച്ചാണ് പറഞ്ഞത്. പ്രൈസ് ദി ലോർഡ്. ജീസസ് അവതരിപ്പിക്കുകയാണ്. അല്ലാതെ 18 വാക്യത്തിൽ അവർ കൊല്ലാൻ തുടങ്ങിയപ്പം, ബ്രദറെ അങ്ങനല്ല, ഗ്രീക്ക് അങ്ങനല്ല, ഹീബ്രു അങ്ങനെ, ഇന്ന് ചിലർ പറയുന്നു. നോ നോ നോ, ജീസസ് പറഞ്ഞ യു അണ്ടർസ്റ്റുഡ് റൈറ്റ്. എന്നിട്ട് ജീസസ് തെളിവ് നിർത്തുകയാണ്. അതിൽ 19 മുതലുള്ള വാക്യങ്ങൾ നമുക്ക് ചിന്തിക്കാനായിട്ട് ഒന്നെടുക്കാം. ഈവൻ അവരുടെ ഇടയിൽ റബിമാർ തന്നെ പഠിപ്പിച്ചിരുന്നു, ദൈവത്തിന് മാത്രം, ഓൺലി ഗോഡ് കുഡ് വർക്ക് ഓൺ ദ സാബത്ത്. റബിമാരുടെ ഇടയിലും ആ ചിന്തയുണ്ടായിരുന്നു. കാരണം ദൈവം എങ്ങനെയാ വർക്ക് ചെയ്യാതിരിക്കുന്നത്? ജീസസ് പറഞ്ഞ ഭാഷ അവർക്ക് മനസ്സിലായി, ഞാനും വർക്ക് ചെയ്യുന്നു. See, it was a very strong statement, very strong statement. എന്ന് പറഞ്ഞാൽ ജീസസ് എന്താ അർത്ഥമാക്കുന്നത്? എന്നെ ശബത്ത് ലംഘിക്കുന്നവനായി നിങ്ങൾ എന്നെ അക്യൂസ് ചെയ്യുകയാണെങ്കിൽ അത് ദൈവത്തെ അക്യൂസ് ചെയ്യുകയാണ്. അതാണോ നിങ്ങളുടെ ആരോപണം? എങ്കിൽ നിങ്ങൾ ദൈവത്തിനെതിരെ ആരോപണം പറയുകയാണ്. അത് വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യമാണ്. അതുകൊണ്ടാണ് അവര് ആ നിലയിൽ പ്രതികരിച്ച്. അവർക്ക് ആ ലാംഗ്വേജ് ശരിക്ക് മനസ്സിലായി. ഞാനൊരു കാര്യം നിങ്ങളോട് ചോദിക്കട്ടെ, ഈ ലിബറൽ തിയോളജിയൻസ് ഇതിനൊക്കെ എന്നാ മറുപടി പറയും? അതുകൊണ്ട് ഇങ്ങനെയുള്ള ടെക്സ്റ്റുകൾ എടുക്കത്തില്ല. ഒരു വലിയ പ്രശ്നമാണ്. എപ്പോഴും യോഹന്നാന്റെ സുവിശേഷം മാത്രമേ പറയാനുള്ളൂ, വേറെ ഒന്നും ഇല്ല പറയാൻ. ഇതേ ഉള്ളു പറയാൻ, കാരണം ഇത് അതിനുവേണ്ടി എഴുതിയതാ. ലിബറൽ തിയോളജിയൻസ് ഫൈൻഡ് ഇറ്റ് വെരി ഹാർഡ് ടു ഇന്റർപ്രറ്റ് ദീസ് വേഴ്സസ്. അതുകൊണ്ട് ഞാൻ പിന്നെയും നിങ്ങളോട് എൻകറേജ് ചെയ്യാണ്, സ്റ്റഡി ദ ഗോസ്പൽ ഓഫ് ജോൺ. ഈ വിഷയത്തിനകത്തെ എന്തെങ്കിലും കൺഫ്യൂഷൻ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ സകലം മാറി കിട്ടും. വളരെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള, വണ്ടർഫുൾ ആയിട്ടുള്ള ഒരു ബുക്കാണ് ദ ഫോർത്ത് ഗോസ്പൽ. 18 വാക്യം, രണ്ട് കാരണമാണ് അവർ പെർസിക്യൂഷൻ. ഒന്ന്, ഹി ബ്രോക്ക് ദ സാബത്ത്. രണ്ട്, കോളിംഗ് ഗോഡ് ആസ് ഫാദർ ആൻഡ് മേക്കിംഗ് ഹിംസെൽഫ് ഈക്വൽ ടു ഗോഡ്. ഇപ്പൊ ജീസസിന്റെ ഇനി ഫസ്റ്റ് ഡിഫൻസ് ആണ്. 19 മുതൽ 30 വരെയുള്ള വാക്യം, വാസ്തവത്തിൽ 30 വാക്യം എന്ന് പറയുന്ന 19 മുതൽ 29 വരെയുള്ള വാക്യത്തിന്റെ സമ്മറിയാണ് ഈ 30 വാക്യം. ആദ്യത്തെ 19-20 വാക്യത്തിൽ എന്താണ് കർത്താവ് പറയുന്നത്? പുത്രൻ പിതാവിന്റെ അതേ പ്രവൃത്തി ചെയ്യുന്നു. അപ്പോൾ കർത്താവ് കൊണ്ടുവരുന്നത് സെൽഫ് ഡിഫെൻസിൽ, അല്ലെങ്കിൽ ടെസ്റ്റിമണിയിൽ, യേശു പിതാവിനോട് പ്രവൃത്തികളിൽ തുല്യ. വായിക്കാം സഹോദര, 19 വാക്യം.
ആകയാൽ യേശു അവരോട് ഉത്തരം പറഞ്ഞത്, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു.
ആമേൻ ആമേൻ എന്നുള്ള പ്രയോഗം ജോൺസ് ഗോസ്പളിൽ ധാരാളം കാണും. ഈ പാസേജിൽ തന്നെ താഴോട്ട് വായിക്കുമ്പോൾ 3 നമുക്ക് കാണുവാൻ കഴിയും. ട്രൂലി ട്രൂലി എന്ന, അല്ലെങ്കിൽ ആമേൻ ആമേൻ എന്നിവിടെ എഴുതിയിരിക്കുന്ന അർത്ഥം ശ്രദ്ധിക്കുക, എംഫസിസ് കൊടുക്കുന്ന ഒരു പ്രയോഗമാണ് ആമേൻ ആമേൻ.
ഞാൻ നിങ്ങളോട് പറയുന്നു, പിതാവ് ചെയ്തു കാണുന്നതുമല്ലാതെ പുത്രന് സ്വതവേ ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല.
അപ്പൊ ടോട്ടൽ ഡിപ്പെൻഡൻസി ഓൺ ദ ഫാദർ അവിടെ കാണുന്നത്. നിങ്ങൾ ഈ വാക്കുകൾ ഒന്ന് ശ്രദ്ധിക്കണം. ഇതിനകത്ത് ചിലപ്പോൾ നമുക്ക് വേറെ ചില ആശയങ്ങൾ വരാൻ സാധ്യതയുണ്ട്. ആകയാൽ യേശു അവരോട് ഉത്തരം പറഞ്ഞത്, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, പിതാവ് ചെയ്ത് കാണുന്നതല്ലാതെ പുത്രൻ സ്വതവേ ഒന്നും ചെയ്യുവാൻ കഴിയുകയില്ല. സ്വതവേ ചെയ്യാൻ കഴിയത്തില്ല. ഇവിടുത്തെ വാസ്തവത്തിൽ അർത്ഥം പിതാവും പുത്രനും തമ്മിലുള്ള ആ വലിയ ബന്ധമാണ്. ബന്ധമാണ്,
ഒരു ദൈവമാണ്,
അല്ലാതെ രണ്ട് ദൈവങ്ങളല്ല. വൺ ഗോഡ് ഇൻകാർണേഷൻ. സി, ഞാൻ ഇങ്ങനെയാണ് അതിനെ കാണുന്നത്. ഒരു രക്ഷണ്യ പ്രവൃത്തിയിൽ ദൈവം ഒരുവനാണ്. മൂന്ന് ആളുകൾ ദൈവത്വത്തിൽ രക്ഷണ്യ പ്രവൃത്തിയിൽ മൂന്ന് റോളുകൾ കണ്ടേക്കാം. ആ നിലയിലാണ് നമ്മൾ കാണേണ്ടത്. അല്ലാതെ ലെസ്സർ ഗോഡ് ഗ്രേറ്റർ ഗോഡ് അങ്ങനൊരു കാര്യം ത്രിത്വത്തിലില്ല. മൂന്ന് വ്യക്തികളും കോ ഈക്വൽ റോളുകളിലാണ് ഈ സബോർഡിനേഷൻ എങ്കിൽ നമ്മൾ കാണുന്നത്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അതെങ്ങനെയാ മനസ്സിലാകുന്നത്? ഇതിനാണ് കോണ്ടക്സ്റ്റ് മനസ്സിലാക്കേണ്ടത്. ആദ്യം ഇതെല്ലാം കറക്റ്റ് പറഞ്ഞു. ദൈവമാണ്, തുല്യരാണ്, ഒരു ദൈവമേ ഉള്ളൂ, മൂന്നാളുകളാണ്, മൂന്നും തുല്യരാണ്, മൂന്നും നിത്യരാണ്. അതിന്റെ ബേസിലാണ് നമ്മൾ വ്യാഖ്യാനിക്കുന്നത്. അപ്പം ട്രിനിറ്റേറിയൻ ചിന്ത വരുമ്പോൾ റോളുകളിൽ ചിലപ്പോൾ സബോർഡിനേഷനുകൾ ഉണ്ടാകുന്നുണ്ട്. അതോരോ പ്രവൃത്തിയോടുള്ള ബന്ധത്തിലാ, അവിടുത്തെ നേച്ചറിനോടുള്ള ബന്ധത്തിലല്ല. തിയോളജിക്കൽ ഭാഷയുണ്ട് ഇതിന്. ഓണ്ടോളജിക്കൽ അല്ല, എക്കണോമിക് ആണെന്ന് പറയും. നേച്ചറിലല്ല, വർക്കിംഗിലാണ്. അത് ഇൻഫീരിയോറിറ്റി അല്ല, ഒരു കാര്യം ചെയ്യുവാനുള്ള ഐക്യത. അവിടെ ഓരോ റോൾ ഡിഫൈൻഡാ, ഐക്യതയിൽ നിന്നുകൊണ്ട് ചെയ്യുന്നു. ആ അർത്ഥത്തിലാണ് നമ്മൾ അത് മനസ്സിലാക്കേണ്ടത്. ഓക്കെ, കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാതെ മുന്നോട്ട് പോകാം. മനസ്സിലായി എന്ന് ഞാൻ ചിന്തിക്കട്ടെ. ആകയാൽ യേശു അവരോട് ഉത്തരം പറഞ്ഞത്, ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, പിതാവ് ചെയ്ത് കാണുന്നത് അല്ലാതെ പുത്രൻ സ്വതവേ ഒന്നും, കാരണം അങ്ങനെ ഐക്യതയാണ്. അല്ലാതെ പുത്രനൊരു പ്രൊജക്റ്റ്, പിതാവിനൊരു പ്രൊജക്റ്റ്, മൂന്ന് ദൈവമല്ല, വൺ ഗോഡ്. അവൻ ചെയ്യുന്നത് എല്ലാം പുത്രനും, അവണ്ണം തന്നെ. ഇതെന്തൊരു കളയുക! ഒരു കേവലം മനുഷ്യരിത് പറയാൻ നോക്കുമോ? ദൈവം ചെയ്യുന്നത് മുഴുവൻ, പിതാവ് ചെയ്യുന്ന മുഴുവൻ അവണ്ണം തന്നെ പുത്രനും ചെയ്യുന്നു. പിതാവിനോട് തുല്യൻ ആയി സംസാരിച്ചതാണ് അവർക്ക് പ്രശ്നം. ജീസസ് ബാക്ക് ഓഫ് ചെയ്തില്ല. ജീസസ് സെഡ് യെസ് ഇൻ വർക്കിംഗ് ഐ ആം ഈക്വൽ വിത്ത് ദ ഫാദർ. രക്ഷണ്യ പ്രവൃത്തിയിൽ പിതാവ് പുത്രനെ അയച്ചു. പുത്രൻ മനുഷ്യന്റെ പാപങ്ങൾക്ക് പരിഹാരമായി ഏൽപ്പിക്കപ്പെട്ടു. പരിശുദ്ധാത്മാവ് മുദ്രയിട്ടു. അതിന്റെ അർത്ഥം മൂന്ന് ദൈവമല്ല, വൺ ഗോഡ് ഈക്വൽ. ഹല്ലേലൂയ, സ്തോത്രം. ആ ഭാഷ നിങ്ങൾ ശ്രദ്ധിച്ചോ? അവൻ ചെയ്യുന്നതെല്ലാം പുത്രൻ അവണ്ണം തന്നെ ചെയ്യുന്നു. This is not mere human being. This is God incarnate. ഇത് കേട്ടോണ്ടിരുന്ന യഹൂദൻ എന്തോ ഈ പറയുന്നത്? വെളിപ്പാടില്ലാത്ത യഹൂദൻ ഓർത്ത് കാണും. ഭൂമിയിൽ ഒരു മനുഷ്യനും ഇത് പറയാൻ ഒക്കത്തില്ല. Save one person. പിതാവിന്റെ മടിയിലിരുന്ന ഏകജാതനായ പുത്രൻ മാത്രം. അത് കാണിക്കുന്നത് യേശു ഇൻഡിപെൻഡന്റ് ആയിട്ട്, ഫാദറിനെ കൂടാതെ ഒരു പ്രവൃത്തിയുമില്ല. ഇസ് ഓൾവേസ് ഡിപെൻഡന്റ് ഓൺ ഹിം. അതാണ് നമുക്ക് അവിടുന്ന് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അതിന്റെ 20-ാം വാക്യം ശ്രദ്ധിക്കുക.
പിതാവ്
പ്രവൃത്തി എന്താണെന്ന് താഴോട്ട് വിശദീകരിക്കുന്നുണ്ട്. 20-ാം വാക്യം കഴിഞ്ഞിട്ടാണ് 20-ൂടെ നമുക്ക് ചിന്തിക്കാം. 20-ാം വാക്യം,
പിതാവ് പുത്രനെ സ്നേഹിക്കുകയും താൻ ചെയ്യുന്നതൊക്കെയും അവനെ കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. നിങ്ങൾ ആശ്ചര്യപ്പെടുമാറ് ഇവയിൽ വലിയ പ്രവൃത്തികളും അവനെ കാണിച്ചു കൊടുക്കും.
ട്രിനിറ്റിയിലെ വർക്കിംഗ് ഉണ്ടോ? പിതാവ് എന്തെല്ലാം ചെയ്യുന്നു അത് പുത്രൻ ചെയ്യുന്നു. പിതാവ് ഒന്നും മറച്ചു വെക്കാതെ പുത്രനെ എല്ലാം വെളിപ്പെടുത്തും. അതെന്താ? അത്ര സ്നേഹമാണ്.
See the close working.
എന്നിട്ട് പറയുക ഇതിലും വലുതുണ്ട്. എന്തോ ഇതിലും വലുതോ? ഇതിപ്പോ 38 വർഷം രോഗിയായി കിടന്ന ഒരാളല്ലേ എഴുന്നേറ്റത്? ഇതിലും വലിയതുണ്ട്. താഴോട്ട് വായിക്കുമ്പോൾ രണ്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ഒന്ന്, മരിച്ചവരെ ഉയർപ്പിക്കും. രണ്ട്, സകലരെയും ന്യായം വിധിക്കും. ദൈവത്തിന് മാത്രം ചെയ്യാൻ ഒക്കുന്നത്. ജീസസ് ക്ലെയിം ചെയ്യാ, പുത്രൻ ചെയ്യും. ഇതിനെക്കാട്ടി കൂടുതൽ എന്താ തെളിവ്? പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഒരുത്തൻ അങ്ങ് ഉറക്കം നടിക്കുക, നിങ്ങളൊരു ബക്കറ്റ് കൊണ്ട കമത്തിയാലും എഴുന്നേക്കത്തില്ല, അങ്ങോട്ട് തിരിഞ്ഞു കിടക്കും. ഇതിപ്പോ ജോൺസ് ഗോസ്പൽ നമ്മളൊന്ന് താളൊന്ന് രണ്ടെണ്ണം മറിച്ചതേ ഉള്ളൂ. 21 അധ്യായം ലോഡഡ് വിത്ത് ദ ഡിവിനിറ്റി. അപ്പോൾ ജോയിന്റ് വർക്കിംഗ് ആണ്, പെർഫെക്റ്റ് ഹാർമണിയാണ് പിതാവും പുത്രനും. അതെങ്ങനെയാ? ആബ്സല്യൂട്ട് യൂണിറ്റി ഓഫ് എസൻസ്. അവരൊരുമിച്ച് ഷെയർ ചെയ്യുക, അതാണ് നമ്മൾ ആ 20-ാം വാക്യത്തിൽ കാണുന്നത്. ഈ അർത്ഥത്തിലാണ് യോഹന്നാൻ 10:30 ഇനിയൊന്ന് വായിച്ചേ.
യഹൂദന്മാർ അവനെ എറിവാൻ പിന്നെയും കല്ലെടുത്തു. യേശു അവരോട്, പിതാവിന്റെ കൽപ്പനയാൽ ഞാൻ പല നല്ല പ്രവൃത്തികൾ നിങ്ങളെ കാണിച്ചിരിക്കുന്നു.
ഇതിപ്പോ വായിക്കുന്ന 30 അല്ല, 30 വായിക്കണം. ഞാനും പിതാവും
ഒന്നാകുന്നു.
അപ്പോഴത്തേക്ക് കൺഫ്യൂഷൻ, എന്താ കേട്ടോ, ഒന്നല്ലയോ, ഒന്നല്ലയോ? അല്ലെ, ഇതുവരെ നമ്മൾ പറഞ്ഞു വന്നത് എന്തുവാ? അതിനാണ് 1-ാം വാക്യത്തിൽ പോകണം. ദൈവം ത്രിയേകനാണ്, അങ്ങനാണ് ഇത് വ്യാഖ്യാനിക്കേണ്ടത്. ഞാനും പിതാവും ഒരു ചിന്ത, ഒരു ദൗത്യം, ഒരു പ്രവൃത്തി. പ്രൈസ് ദി ലോർഡ്. പിതാവ് വെളിപ്പെടുത്തുന്നതെല്ലാം പുത്രൻ ചെയ്യുന്നു. ഒരു ദൗത്യം, ഒരേ ആഗ്രഹം, യാതൊരു നിലയിലും ഒരു ഡിസ്യൂണിറ്റി ഇല്ല, പെർഫെക്റ്റ് യൂണിറ്റി ഇൻ ലവ്. ഇന്നലത്തെ നിത്യത മുതൽ ദ ആർ വൺ ബീങ്, സാരാംശത്തിൽ ഒരു ദൈവം. കർത്താവ് പ്രവർത്തിക്കുന്നത് കാണുമ്പോൾ ദൈവം പ്രവർത്തിക്കുക. സ്തോത്രം. എന്റെ പ്രിയപ്പെട്ടവരെ, ഇപ്പൊ നമ്മൾ കുറച്ച് സമയം ഇങ്ങനെ, ഞാൻ ഇന്നലെ പറഞ്ഞ പോലെ എനിക്ക് ഒരുപാട് പരിമിതമായ വാക്കുകൾ എല്ലാം പരിമിതിയുണ്ട്. നമ്മൾ കുറച്ച് നോക്കിയപ്പോൾ തന്നെ ഇത് എന്തൊരു ആഴമുള്ള കാര്യമാണ്. നമ്മുടെ കുഞ്ഞുങ്ങളോട് ഇതാര് പറയും? നമ്മുടെ ചർച്ചിൽ ഇതെല്ലാവരെയും ആര് ബോധ്യമാക്കും? പീപ്പിൾ ആർ സിംപ്ലി നോട്ട് ഇൻട്രസ്റ്റഡ്. ആത്മീയ കാര്യം നമുക്കെല്ലാം 2-ാമതും 3-ാമതുമേ ഉള്ളൂ. നാം മാനസാന്തരപ്പെടണം. ശരിക്കും നമ്മൾ അറിയേണ്ടവണ്ണം ദൈവത്തെ അറിഞ്ഞിട്ടുണ്ടോ? പക്ഷെ ഇതൊന്നൊരു വിഷയമല്ല. ശരിക്കും അറിയേണ്ടവണ്ണം യേശുവിനെ നമ്മൾ അറിഞ്ഞിട്ടുണ്ടോ? സ്തോത്രം. 20-ാം വാക്യം, പിതാവ് പുത്രനെ സ്നേഹിക്കുകയും താൻ ചെയ്യുന്ന ഒക്കെയും അവന് കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്നു. നിങ്ങൾ ആശ്ചര്യപ്പെടുമാറ് ഇവയിൽ വലിയ പ്രവൃത്തികളും അവന് കാണിച്ചു കൊടുക്കും. ആ വലിയ പ്രവൃത്തിയാണ് 21 മുതൽ ഉള്ള വാക്യങ്ങൾ. അപ്പൊ ഈ നമ്മൾ ആ 20-ാം വാക്യത്തിൽ നമ്മളിപ്പോ കാണുന്നത് പിതാവും പുത്രനും തമ്മിലുള്ള ആ വണ്ണസ് ആണ്. അത് സ്നേഹത്തിന്റെ ഒരു യൂണിയനാണ്, വണ്ണസ് ആണ്. അതിനാണ് ഞാൻ നിങ്ങളെ ഈ ജോൺ 10 ആ 30 വായിപ്പിച്ച് കേൾപ്പിച്ചത്. ആ വണ്ണസ് ആണ് നമ്മളിവിടെ കാണുന്നത്. പിതാവും പുത്രനുമായിട്ടുള്ള ആ സ്നേഹബന്ധം എങ്ങനെയാ ഇപ്പൊ കർത്താവ് എക്സ്പ്രസ് ചെയ്യുന്നത്? കോൺസ്റ്റന്റായി, നിരന്തരമായി പുത്രന് പിതാവ് വെളിപ്പാടുകൾ കൊടുത്തുകൊണ്ടിരിക്കുന്ന അനുഭവം. എന്നിട്ട് പുത്രനത് ചെയ്യുക. ആ ഒരു വലിയ ബന്ധമാണ് നമ്മളിവിടെ കാണുന്നത്. 30-ാമത്തെ വാക്യത്തിന്റെ ആദ്യ ഭാഗം കൂടെ ഒന്ന് വായിക്കാമോ? 30-ാം വാക്യത്തിന്റെ ആദ്യ ഭാഗം, ഇതിന്റെ എല്ലാം സമ്മറിയാണ് 30-ാം വാക്യം.
എനിക്ക് സ്വതേ ഒന്നും ചെയ്യാൻ കഴിയുന്നതല്ല, ഞാൻ കേൾക്കുന്നത് പോലെ ന്യായം വിധിക്കുന്നു. ഞാൻ എന്റെ ഇഷ്ടമല്ല, എന്നെ അയച്ചവന്റെ ഇഷ്ടം അത്രേ ചെയ്യാൻ ഇച്ഛിക്കുന്നത് കൊണ്ട് എന്റെ വിധി നീതിയുള്ളത്.
എന്തൊരു യൂണിയൻ! സ്നേഹത്തിൽ വെളിപ്പാട് കൊടുക്കുന്നു, അത് മാത്രം ചെയ്യണമെന്നും പറഞ്ഞു പുത്രൻ.
ഇപ്പോൾ നമ്മൾ ജഡ അവതാരത്തിലെ കാര്യമാണ് ചിന്തിക്കുന്നത് എന്ന് മറന്നു പോകരുത്. സ്തോത്രം. മടങ്ങി 21-ാം വാക്യത്തിലേക്ക് വരിക. എന്താണ് ഈ ഗ്രേറ്റർ വർക്ക്സ്? നിങ്ങൾ അതിശയിക്കുമാറ് ഈ വലിയ പ്രവൃത്തി. 21-ാം വാക്യം വായിക്കാം.
പിതാവ് മരിച്ചവരെ ഉണർത്തി ജീവിപ്പിക്കുന്നത് പോലെ പുത്രനും താൻ ഇച്ഛിക്കുന്നവരെ ജീവിപ്പിക്കുന്നു.
പിതാവ് ഉയർന്ന പോലെ പുത്രനും ഇച്ഛിക്കുന്നവരെന്ന് പറയുമ്പോൾ പിതാവിന്റെ ഇഷ്ടം കൂടാതെ എന്ന് ചിന്തിക്കരുത്. പിതാവിന്റെയും പുത്രന്റെ ഇഷ്ടം ഒന്നാണ്. എന്താ 19 മുതൽ പറയുന്നത്? പിതാവിനോട് തുല്യൻ പ്രവൃത്തികളിൽ തുല്യരാണ്. ആ എന്തോ പ്രവൃത്തി, പിതാവ് മരിച്ചവരെ ഉയർപ്പിക്കുന്നത് പോലെ പുത്രനും ഉയർപ്പിക്കും. പക്ഷെ ഇവിടുത്തെ ഒരു വാക്ക് ചിലർക്ക് അങ്ങ് കൺഫ്യൂഷൻ ആകും. പുത്രൻ താൻ ഇച്ഛിക്കുന്നവരെ എന്ന് പറയുമ്പോൾ അതിന്റെ അർത്ഥം പിതാവിന്റെ ഇച്ഛ കൂടാതെ എന്നല്ല, പിതാവിന്റെയും പുത്രന്റെ ഇച്ഛ ഒന്ന. ആ ഇച്ഛയാണ് നേരത്തെ പറഞ്ഞത്, സ്നേഹബന്ധത്തിൽ ഒന്നാണ്. രണ്ട് ദൈവങ്ങളല്ല, ഒരു ദൈവം, ഒരാഗ്രഹം. ഹല്ലേലൂയ. ഗ്രേറ്റർ വർക്സ് ഒന്ന്, റേസിംഗ് ദ ഡെഡ്. 22-ാം വാക്യം എന്താ പറയുന്നത്?
എല്ലാവരും പിതാവിനെ ബഹുമാനിക്കുന്നത് പോലെ പുത്രനെയും ബഹുമാനിക്കേണ്ടതിന് പിതാവ് ആരെയും ന്യായം വിധിക്കാതെ ന്യായവിധിയെല്ലാം പുത്രന് കൊടുത്തിരിക്കുന്നു.
ആളുകളെ ന്യായം വിധിക്കുന്നത് ജീസസ് ആണ്. പിതാവ് ആരെയും വിധിക്കുന്നില്ല, ജീസസ് ആണ് വിധിക്കുന്നത്. എന്നിട്ട് അവിടുത്തെ ഒരു വാക്ക് നിങ്ങൾ കേട്ടോ, പിതാവിനെ ബഹുമാനിക്കുന്നത് പോലെ പുത്രനെയും ബഹുമാനിക്കേണ്ടതാണ്. പിതാവിനെ ബഹുമാനിക്കുന്നത് പോലെ, ഓണർ ചെയ്യുന്നത് പോലെ, അതെന്താ? തുല്യരാണ്. എന്നിട്ട് 22-ാം വാക്യം, പുത്രനെ ബഹുമാനിക്കാത്തവൻ അവനെ അയച്ച പിതാവിനെയും. അല്ല, ഞങ്ങൾ പുത്രനെ ബഹുമാനിക്കുന്നുണ്ട്. അല്ല, പിതാവിനെ ബഹുമാനിക്കുന്നതിന്റെ അത്രയുമുണ്ടോ? അല്ലേ, അവിടെ എഴുതിയിരിക്കുന്ന പുത്രനെ ബഹുമാനിക്കാത്തവൻ എന്ന് പറയുമ്പോൾ പിതാവിന്റെ അത്രയും ബഹുമാനിക്കാത്തവൻ അവനെ അയച്ച പിതാവിനെയും ബഹുമാനിക്കുന്നില്ല. ഏകസത്യ ദൈവമുണ്ട്, പുത്രനില്ല, പുത്രൻ ദൈവമല്ല, പുത്രനെ അതുപോലെ ബഹുമാനിക്കുന്നില്ലെങ്കിൽ പിതാവിനെയും ബഹുമാനിക്കുന്നില്ല. സോ വെരി ക്ലിയർ ടു മീ, യേശുക്രിസ്തുവിന്റെ ദൈവത്വം വിശ്വസിക്കാത്ത ഒരാൾക്കും പിതാവുമില്ല. As clear as that to me. രക്ഷാനിർണയം നമുക്കുണ്ടായിരിക്കണം. നമ്മുടെ രക്ഷയുടെ ഉറപ്പ് നമുക്ക് വരണം. യേശുക്രിസ്തുവിന്റെ ദൈവത്വം ഒരുത്തൻ നിഷേധിക്കുകയാണെങ്കിൽ യു ആർ ഇൻ ബിഗ് ട്രബിൾ. വരെ ചിന്തിക്കുകയാണ് ദൈവം പ്രസാദിക്കുമെന്ന്. എന്റെ പ്രിയമുള്ളവരെ, യഹൂദന്മാർ ചിന്തിച്ചതെന്താ? പുത്രനെ ആക്ഷേപിച്ചും പുത്രനെ തിരസ്കരിച്ചും പുത്രനെ പേഴ്സിക്യൂട്ട് ചെയ്തും പിതാവിനെ ഓണർ ചെയ്യുകയാണെന്ന. നോ, നോ. നമുക്കതൊരു വലിയ വാർണിംഗ് ആയിരിക്കണം. ദുരുപദേശകർക്ക് അതൊരു വലിയ വാർണിംഗ് ആയിരിക്കണം. ഫരീസേർക്ക് ഭയങ്കര വചനജ്ഞാനമായിരുന്നു. പുത്രനെ അംഗീകരിച്ചില്ല. പുത്രനെ അംഗീകരിക്കാതെ പിതാവിനെ ബഹുമാനിക്കുന്നത് എങ്ങനെയാ? വെരി സീരിയസ്, വെരി സീരിയസ്. 21-ാം വാക്യത്തിൽ നമ്മൾ ന്യായവിധി മരിച്ചവരിൽ നിന്ന് ഉയർപ്പിക്കുക എന്ന വിഷയമാണ് നമ്മൾ കണ്ടത്. ജീസസ് ഈസ് ഈക്വൽ ടു ഗോഡ് ഇൻ ഹിസ് പവർ. അപ്പൊ ഇവിടെയൊക്കെ നമ്മൾ കാണുന്ന വിഷയം കർത്താവിൻ്റെ പിതാവുമായിട്ടുള്ള ബന്ധത്തിലുള്ള ആ ഇക്വാളിറ്റിയാണ്. ഇനി ഈ മരിച്ചവരെ കുറിച്ച് പാഴോട്ട് നമ്മൾ വായിക്കുമ്പോൾ രണ്ട് നിലകളിലുള്ള മരണം ഉണ്ട്. ഒന്ന്, ആത്മീകമായി മരിച്ചവരെ ഉയർപ്പിക്കുന്നു. അത് ഞാൻ കാണിക്കാം വാക്യം. കുറച്ചുകൂടെ താഴോട്ട് വരുമ്പോൾ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ രണ്ടാം വരവിൽ ഒരു ഉയർപ്പുമുണ്ട്. മരിച്ച സകല പുള്ളികളെയും ഉയർപ്പിക്കും. ഇതിനെല്ലാം മുന്നോടിയായിട്ടാണ് ലാസറിനെ ഉയർപ്പിക്കുന്നതായിട്ട് യോഹന്നാന്റെ സുവിശേഷം 11 വരുമ്പോൾ I am the resurrection and life. അപ്പം കർത്താവായ യേശുക്രിസ്തുവിന്റെ മിനിസ്ട്രിയിലും അക്ഷരികമായി അന്ന് മരിച്ച രണ്ട് മൂന്ന് പേരെ കർത്താവ് ഉയർപ്പിക്കുന്നു. ലാസറിന്റെ കാര്യമൊക്കെ നമുക്കറിയാം. 4 നാറ്റം വെച്ച് ഇരിക്കുന്ന ആളിനെ കർത്താവ് ലാസറെ പുറത്തു വരിക. ഒരു ദൈവദാസൻ പറഞ്ഞത് അന്ന് പേര് വിളിച്ചില്ലായിരുന്നെങ്കിൽ അന്ന് വരെ കല്ലറയുള്ള വിശുദ്ധന്മാരെല്ലാം എഴുന്നേറ്റ് വന്നേനെ വന്നാ. പ്രൈസ് ദി ലോർഡ്. അപ്പൊ അതെല്ലാം ഒരു പ്രിവ്യൂ ആണ് നടക്കാൻ പോകുന്ന കാര്യം. ഇന്ന് നടക്കുന്ന ഒരു ഉയർപ്പുണ്ട്. ആത്മീകമായി മരിച്ചവർ, എഫേസ്യ ലേഖനം 2:1-6 വരെയുള്ള വാക്യങ്ങൾ നമ്മുടെ മനസ്സിൽ വരണം. ദൈവവുമായി വ്യക്തിപരമായ ബന്ധമില്ലാതെ ആത്മീകമായി മരിച്ചവരെ ഇന്ന് ഉയർപ്പിക്കുന്നുണ്ട്. ജീസസ് ഈസ് ഡൂയിങ് ത്രൂ ഹിസ് വേർഡ്. നമുക്കൊന്ന് നോക്കാം. 24
അമേൻ അമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, എന്റെ വചനം കേട്ട് എന്നെ അയച്ചവനെ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട്. അവൻ ന്യായവിധിയിലാകാതെ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടന്നിരിക്കുന്നു.
മരണത്തിൽ നിന്ന് ജീവനിലേക്ക് കടന്നിരിക്കുന്നു. അവിടെ എങ്ങനെ എഴുതിയിരിക്കുന്നത്? എന്റെ വചനം കേട്ട് എന്നെ അയച്ചവനെ വിശ്വസിക്കും. അപ്പോൾ പിതാവ് മതി? നോ, പിതാവും പുത്രനും രക്ഷണ്യ പ്രവൃത്തിയിൽ ഒരുപോലെയുണ്ട്. ഒരുപോലെയുണ്ട്. ഞാൻ എന്റെ വചനം കേട്ട്, എന്റെ വചനം കേട്ട് എന്നെ അയച്ചവനെ വിശ്വസിക്കുന്നവന് നിത്യജീവൻ. അപ്പൊ യേശുവിൽ വിശ്വസിക്കണ്ടേ നിത്യജീവൻ കിട്ടുമോ? എന്താ യോഹന്നാൻ 6:40 പറയുന്നത്? ഒന്ന് വായിച്ചേ സഹോദര.
പുത്രനെ നോക്കിക്കൊണ്ട് അവനിൽ വിശ്വസിക്കുന്ന ഏവനും നിത്യജീവൻ ഉണ്ടാകണമെന്നാകുന്നു എന്റെ പിതാവിന്റെ ഇഷ്ടം.
പിതാവിന്റെ ഇഷ്ടം എന്താ? പുത്രനെ നോക്കി അവനിൽ വിശ്വസിക്കണം. പുത്രൻ പറയുന്ന വചനം കൊണ്ട് പിതാവിനെ വിശ്വസിക്കണം. ഈ ഹോൾ ടോട്ടാലിറ്റിയിലാണ് വ്യാഖ്യാനിക്കേണ്ടത്. പിതാവും പുത്രനെയും വേർപെടുത്താൻ ഒക്കത്തില്ല. വൺ ഗോഡ്, ത്രീ പേഴ്സൺസ്. പ്രൈസ് ദി ലോർഡ്. ഇവിടെ നമ്മൾ കാണുന്നത് റിയലൈസ്ഡ് എസ്കറ്റോളജി, ആത്മീകമായി മരിച്ചവർ. 24 25 ആമേൻ ആമേൻ ഞാൻ നിങ്ങളോട് പറയുന്നു, മരിച്ചവർ ദൈവപുത്രന്റെ ശബ്ദം കേൾക്കുകയും കേൾക്കുന്നവർ ജീവിക്കുകയും ചെയ്യുന്ന നാഴിക വരുന്നു. ഇപ്പോൾ വന്നു മരിക്കുന്നു. യേശു പറയുന്ന വാക്കുകൾ വിശ്വസിച്ച് നിത്യജീവനിലേക്ക് വരുന്നവർ, ഉയർത്തെഴുന്നേൽക്കുന്നവർ, ആത്മീകമായി മരിച്ചവരാണ്. They become alive. Realized eschatology. എന്താ കർത്താവ് പറഞ്ഞു വരുന്നത്? ദൈവത്തോട് സമനാക്കി എന്ന് പറഞ്ഞാൽ പീഡിപ്പിക്കാൻ ശ്രമിക്കുന്നത്. യെസ്, പിതാവും പുത്രനും ഒരേ വർക്കാണ് ചെയ്യുന്നത്. പിതാവ് ആളുകളെ ഉയർപ്പിക്കുന്നു, പുത്രനും ഉയർപ്പിക്കുന്നു. ആമേൻ. ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റഡി ഉണ്ട്, അത് ഞാൻ വേണേ നിങ്ങളെ ഒന്ന് കാണിക്കാം. യോഹന്നാനെ നിത്യജീവൻ കൊടുക്കുന്നു എന്ന ആ ഒരു ക്രിയ 3 പറയുന്നുണ്ട്. 21 ഒരു പ്രാവശ്യം കൂടെ വായിക്കാമോ? 21
പിതാവ് മരിച്ചവരെ ഉണർത്തി ജീവിപ്പിക്കുന്ന പോലെ
പിതാവ് ജീവിപ്പിക്കുന്നു. പിന്നെ
പുത്രനും താൻ ഇച്ഛിക്കുന്നവരെ ജീവിപ്പിക്കുന്നു.
പുത്രൻ ജീവിപ്പിക്കുന്നു. ഇനി ആറാം അധ്യായത്തിന്റെ 63 വാക്യം കൂടെ നോക്കിയേ.
ജീവിപ്പിക്കുന്നത് ആത്മാവാകുന്നു.
കണ്ടോ, പിതാവും പുത്രനും പരിശുദ്ധാത്മാവും ജീവിപ്പിക്കുന്നു. One God. Praise the Lord. Such an interesting study. സ്തോത്രം. യോഹന്നാൻ 1:4 കഴിഞ്ഞ ദിവസം നമ്മൾ ചിന്തിച്ചതാ, അവനിലാണ് ജീവൻ. പിതാവുമായിട്ടുള്ള പെർഫെക്റ്റ് എഗ്രിമെന്റിൽ മരിച്ചു കിടക്കുന്ന ആളുകളെ കർത്താവ് ഉയർപ്പിക്കുന്നു. അവർ യേശുവിന്റെ വചനം കേട്ട് ആ വചനത്തിൽ വിശ്വസിക്കുകയാണെങ്കിൽ, വിശ്വസിക്കുക എന്നുള്ള വാക്കൊക്കെ യോഹന്നാന്റെ സുവിശേഷത്തിൽ അർത്ഥമാക്കുന്നത് കേവല വിശ്വാസമല്ല, വിശ്വസിച്ച് വചനം അനുസരിക്കാൻ ഏൽപ്പിക്കപ്പെടുന്നവർ. പ്രവൃത്തിയില്ലാത്ത വിശ്വാസം ചുമ്മാ വിശ്വാസം. ശരിയായ വിശ്വാസമുണ്ടെങ്കിൽ ജീവിതത്തിൽ അത് പ്രായോഗികമാക്കണം. ആ അർത്ഥത്തിലാണ് കീപ് ഓൺ ബിലീവിംഗ്. ഇനി 26 വാക്യം, പിതാവ് തന്നിൽ തന്നെ ജീവനുള്ളതുപോലെ അവൻ പുത്രനും തന്നിൽ തന്നെ ജീവനുള്ളവൻ ആകുമാറ് വരം നൽകിയിരിക്കുന്നു. അത് യോഹന്നാൻ 1:4 മനസ്സിലായില്ലെങ്കിൽ ഓർക്കും, ഓ വരം നൽകിയതുകൊണ്ടല്ലയോ യോഹന്നാൻ 1:4 എഴുതിയിരിക്കുന്നത്, അവനിൽ ജീവനുണ്ട്. അപ്പൊ ഇതെങ്ങന, നിത്യത മുതൽ വരം നൽകിയതാ. It's from eternity. He is the eternal son. ഇരുപത്തിയേഴാം വാക്യം, അത് ന്യായവിധിയോടുള്ള ബന്ധത്തിലാണ്, അത് പിന്നീട് വരാം. 28 വാക്യം, ഇതെങ്കിൽ ആശ്ചര്യപ്പെടരുത്. വായിക്കാമോ 28 വാക്യം?
ഇതെങ്കിൽ ആശ്ചര്യപ്പെടരുത്.
28-29 വായിച്ചു.
ഇതെങ്കിൽ ആശ്ചര്യപ്പെടരുത്, കല്ലറകളിൽ ഉള്ളവർ എല്ലാവരും അവന്റെ ശബ്ദം കേട്ടു. നന്മ ചെയ്തവർ ജീവനായും തിന്മ ചെയ്തവർ ന്യായവിധിക്കായും പിന്നെടുത്തുവാനും ചെയ്യുവാനുള്ള നാഴിക വരുന്നു. എനിക്ക് സ്വതവേ ഒന്നും ചെയ്യുവാൻ കഴിയുന്നത്.
30 വാക്യമാണ് ആദ്യം ഞാൻ പറഞ്ഞത്, റിയലൈസ്ഡ് എസ്കറ്റോളജിയാ ഇത്, അൺഫുൾഫിൽഡ് ആണ്, ഫ്യൂച്ചർ എസ്കറ്റോളജിയാ. കർത്താവിന്റെ വരവിങ്കൽ ഉയർത്തെഴുന്നേൽപ്പ് നടക്കും, രണ്ടായിട്ട് തിരിയുമെന്നുള്ളതേ ഉള്ളൂ. വിശുദ്ധന്മാരാദ്യം. പ്രൈസ് ദി ലോർഡ്. എന്താ നമ്മൾ ചിന്തിക്കുന്നത്? യേശു എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടോ യേശു ദൈവത്തോട് തുല്യനാണെന്ന്, യേശു ദൈവമാണെന്ന് പറഞ്ഞിട്ടുണ്ടോ? ഉണ്ട്, ഉണ്ട്. യോഹന്നാൻ 5:17 നമ്മളത് വായിച്ചു. അതുകൊണ്ടാണ് 18 വാക്യത്തിൽ യഹൂദൻ വല്ലാതെ പ്രതികരിച്ചത്. അന്നേരം കർത്താവ് ബാക്ക് ഓഫ് ചെയ്തില്ല. 19 മുതലുള്ള വാക്യങ്ങളിൽ തെളിയിക്കുകയാണ്, കർത്താവിന്റെ ടെസ്റ്റ് മണിയാണ്. യെസ്, പിതാവിന്റെ പ്രവൃത്തികൾ പുത്രനും ചെയ്യുന്നു. എന്ത് പ്രവൃത്തി? മരിച്ചവരെ ഉയർപ്പിക്കുന്നു. 2, എല്ലാ ന്യായവിധിയും പുത്രൻ ചെയ്യുന്നു. ആ ന്യായവിധിയുടെ കാര്യമാണ് 22 വാക്യം, എല്ലാവരും പിതാവിനെ ബഹുമാനിക്കുന്നത് പോലെ പുത്രനെയും ബഹുമാനിക്കേണ്ടതിന് പിതാവ് ആരെയും ന്യായം വിധിക്കാതെ. അപ്പോൾ ന്യായവിധി ഏൽപ്പിക്കാനുള്ള കാരണം എന്താ? പിതാവിനെ ബഹുമാനിക്കുന്ന പോലെ സകല ആളുകളും പുത്രനെ ബഹുമാനിക്കണം. അങ്ങനെ ബഹുമാനിച്ചില്ലെങ്കിൽ 23 വാക്യം, ആ പുത്രനെ ബഹുമാനിക്കാത്തവൻ അവനെ അയച്ച പിതാവിനെയും ബഹുമാനിക്കുന്നില്ല. ഇനി 27 വാക്യത്തിൽ, അവൻ മനുഷ്യപുത്രനാകിയാൽ ന്യായവിധി നടത്തുവാൻ അവൻ അധികാരവും നൽകിയിരിക്കുന്നു. എല്ലാം ന്യായവിധിയുടെ കാര്യം. രണ്ട് പ്രവൃത്തികളാണ് ജീസസിന്റെ ടെസ്റ്റിമണിയിൽ, ഹീസ് ഈക്വൽ വിത്ത് ദ ഫാദർ എന്ന് ഈ ഫരീസേന്മാർ കൊല്ലുവാൻ നോക്കുന്ന യഹൂദന്മാരോട് കർത്താവ് പറഞ്ഞ് തെളിയിക്കുന്നത്. നമുക്ക് 15 കൂടെ ഉള്ളൂ. ഒരല്പം ഞാൻ ഈ സ്പീഡിൽ പോകുന്നത് കൊണ്ട് ഒരല്പം പ്രശ്നങ്ങൾ ഉണ്ട്, കാരണം ചിലപ്പോൾ ഈ സ്ലിപ്പ് ഓഫ് ടങ് ഇതൊക്കെ വരാൻ സാധ്യമാണ്. അതുകൊണ്ട് നിങ്ങൾ വളരെ അറ്റൻറ്റീവായിട്ടിരിക്കണം. 30 വാക്യം നമ്മളത് വായിച്ചതാണ്, എനിക്ക് സ്വതേ ഒന്നും ചെയ്യുവാൻ കഴിയുന്നതല്ല, ഞാൻ കേൾക്കുന്നത് പോലെ
ന്യായം വിധിക്കുന്നു. ഞാൻ എൻ്റെ ഇഷ്ടമല്ല, എന്നെ അയച്ചവൻ്റെ ഇഷ്ടമത്രേ ചെയ്യുവാൻ ഇച്ഛിക്കുന്നത് കൊണ്ട് എൻ്റെ വിധി നീതിയുള്ളത് ആകുന്നു. 31 മുതൽ ഉള്ള വാക്യങ്ങളാണ് നമ്മൾ ഇനിയും ചിന്തിക്കാൻ പോകുന്നത്. ന്യായവിധിയെക്കുറിച്ച് തന്നെ ഒരുപാട് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു, ഞാനത് സ്കിപ്പ് ചെയ്യുകയാണ്. ഒരുപാട് കാര്യങ്ങൾ, ന്യായവിധി കംപ്ലീറ്റ് ജീസസ് ആണ് എന്നുള്ള കാര്യം നമ്മുടെ മനസ്സിലിരിക്കണം. ആ പ്രവൃത്തിയിൽ അതാണ് കർത്താവ് പറയുന്നത്, ദാറ്റ് വർക്ക് ഷോസ് ആരാണ് ന്യായവിധി കർത്താവ്, ആരാണ് ന്യായം വിധിക്കാൻ യോഗ്യൻ ദൈവം. ജീസസ് പറയുക, കംപ്ലീറ്റ് ഞാനാ ചെയ്യുന്നത്, ഹീസ് ഗോഡ്. ഓക്കെ, മുന്നോട്ട് പോകാം. ഞാനിവിടെ എക്സ്പ്ലെയിൻ ചെയ്യാതെ 31 മുതൽ 40 വരെയുള്ള വാക്യങ്ങളിലാണ് ഞാൻ പറഞ്ഞല്ലോ, കോടതി ഭാഷ, സെക്കൻഡ് ഡിഫൻസ്. ആ സെക്കൻഡ് ഡിഫൻസ് കർത്താവ് വിറ്റ്നസ്സുകളെ വിളിക്കുകയാണ്, വിറ്റ്നസ്സുകളെ വിളിക്കുകയാണ്. ആദ്യത്തെ ഡിഫൻസിൽ സ്വന്തം ടെസ്റ്റിമണി പറഞ്ഞു, ഇത് സെക്കൻഡ് ഡിഫൻസ് ആണ്. അതിൽ 33 മുതൽ 35 വരെയുള്ള വാക്യങ്ങളിൽ ജോൺ ദ ബാപ്റ്റിസ്റ്റ്, യോഹന്നാൻ സ്നാപകന്റെ വിറ്റ്നസ് ആണ്. യോഹന്നാന്റെ സ്നാപകന്റെ വിറ്റ്നസിന്റെ പ്രാധാന്യത എന്താ? 1 19 മുതലുള്ള വാക്യങ്ങളിൽ അവിടെ യഹൂദ ലീഡർഷിപ്പ് യോഹന്നാന്റെ അടുക്കൽ ചെന്ന് ചോദിക്കുന്ന ചോദ്യങ്ങളുണ്ട്. ജോണിനെ ഒരു പ്രവാചകനായി യഹൂദ മതം ഓൾറെഡി സ്വീകരിച്ചു കഴിഞ്ഞു. കർത്താവ് ലാസ്റ്റ് പറയുന്നുണ്ട്, ഇവന്റെ ഇത് മനുഷ്യന്റെ ഒരു ടെസ്റ്റിമണി എന്നേ ഉള്ളൂ, നിങ്ങൾക്ക് വേണ്ടിയാ, നിങ്ങൾ രക്ഷപ്പെടാൻ വേണ്ടിയാ. ജോണിനെ നിങ്ങൾ സ്വീകരിച്ചിരിക്കുന്നു, യോഹന്നാൻ ടെസ്റ്റിഫൈ ചെയ്തിട്ടും നിങ്ങൾ വിശ്വസിക്കുന്നില്ല. പെട്ടെന്ന് 31 മുതലൊന്ന് വായിച്ചാട്ടെ, 31 മുതൽ ഉള്ള വാക്യങ്ങൾ.
ഞാൻ എന്നെ കുറിച്ച് തന്നെ സാക്ഷ്യം പറഞ്ഞാൽ എന്റെ സാക്ഷി സത്യമല്ല.
ആ സത്യമല്ലെന്ന് പറയുമ്പോൾ കർത്താവ് കള്ളം പറയുമെന്നല്ല അർത്ഥം. യഹൂദന്മാർക്ക് എപ്പോഴും 2-3 സാക്ഷികൾ വേണം അവരുടെ ന്യായ പ്രമാണം അനുസരിച്ച്. ആ അർത്ഥത്തിലാണ് നമ്മളത് മനസ്സിലാക്കേണ്ടത്. കാരണം യോഹന്നാന്റെ സുവിശേഷം 8:12 മുതൽ താഴോട്ട് വായിക്കുമ്പോൾ ജീസസ് സ്വന്തമായിട്ട് ടെസ്റ്റിഫൈ ചെയ്യുന്ന രംഗങ്ങളുണ്ട്. ഓക്കെ, മുന്നോട്ട് വെക്കൂ.
എന്നെ കുറിച്ച് സാക്ഷ്യം പറയുന്നത് മറ്റൊരുത്തനാകുന്നു,
ആ
അവൻ എന്നെ കുറിച്ച് പറയുന്ന സാക്ഷ്യം സത്യം എന്ന് ഞാൻ അറിയുന്നു. നിങ്ങൾ യോഹന്നാന്റെ അടുക്കൽ ആളയച്ചു.
അത് പിതാവിനെ കുറിച്ചാ, അവൻ എന്നെ കുറിച്ച് പറയുന്ന സത്യമാണ്. പിന്നെ നിങ്ങൾ യോഹന്നാന്റെ അടുക്കൽ
ആളയച്ചു.
അത് 1:19 മുതലാണ് ഞാൻ നിങ്ങളോട് സൂചിപ്പിച്ചു. പിന്നെ
അവൻ സത്യത്തിന് സാക്ഷ്യം പറഞ്ഞിരിക്കുന്നു, എനിക്കോ മനുഷ്യന്റെ സാക്ഷ്യം കൊണ്ട് ആവശ്യമില്ല.
എന്താ സത്യത്തിന് സാക്ഷ്യം പറഞ്ഞത്? ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ജോൺ ജീസസിനെ ഇൻട്രൊഡ്യൂസ് ചെയ്തു. യഹൂദൻ പ്രവാചകനായി അംഗീകരിക്കുന്ന ദൈവത്താൽ അയക്കപ്പെട്ട ജോൺ ഇൻട്രൊഡ്യൂസ് ചെയ്തു, പക്ഷെ ജ്യൂസ് ബിലീവ് ചെയ്തില്ല. അപ്പൊ ജീസസ് അവരോട് പറഞ്ഞ് മനസ്സിലാക്കിയാണ്. പിന്നെ
നിങ്ങൾ രക്ഷിക്കപ്പെടുവാൻ അത്രേ ഇത് പറയുന്നത്, അവൻ ജ്വലിച്ച് പ്രകാശിക്കുന്ന വിളക്കായിരുന്നു, നിങ്ങൾ അല്പസമയത്തേക്ക് അവന്റെ വെളിച്ചത്തിൽ ഉല്ലസിപ്പാൻ ഇച്ഛിച്ചു. എനിക്കോ യോഹന്നാന്റെ സാക്ഷ്യത്തിനും വലിയ സാക്ഷ്യമുണ്ട്.
കേട്ടോ, യോഹന്നാന്റെ സാക്ഷ്യത്തെക്കാൾ വലിയ സാക്ഷി എനിക്കുണ്ട്.
പിതാവ് എനിക്ക് അനുഷ്ഠിപ്പാൻ തന്നിരിക്കുന്ന പ്രവൃത്തികൾ, ഞാൻ ചെയ്യുന്ന പ്രവൃത്തികൾ തന്നെ പിതാവ് എന്നെ അയച്ചു എന്ന്.
അവിടെ പ്രവൃത്തികൾ എന്നുള്ളത് ഓൾ ഇൻക്ലൂസീവ്, മിനിസ്ട്രിയിലുള്ള മുഴുവനും, വാക്കുകൾ, അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, എന്തെല്ലാം കർത്താവ് ചെയ്തു, ഈ പ്രവൃത്തികൾ എനിക്ക് സാക്ഷ്യം വഹിക്കുന്നു. ആ അർത്ഥത്തിലാണ് നമ്മൾ ഗ്രഹിക്കേണ്ടത്. എന്നിട്ട്
എന്നെ അയച്ച പിതാവ് താനും എന്നെ കുറിച്ച് സാക്ഷ്യം പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ അവന്റെ ശബ്ദം ഒരു നാളും കേട്ടിട്ടില്ല, അവന്റെ രൂപം കണ്ടിട്ടില്ല, അവന്റെ വചനം നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നതുമില്ല.
അപ്പൊ വചനത്തിലൂടെ പിതാവ് സാക്ഷീകരിക്കുന്നു, പ്രവൃത്തികളിലൂടെ, യേശുവിന്റെ പ്രവൃത്തികളിലൂടെ സാക്ഷീകരിക്കുന്നു, വചനത്തിലൂടെ സാക്ഷീകരിക്കുന്നു. ആ വചനത്തിന്റെ ഭാഗം ഒന്നുകൂടെ നമുക്കൊന്ന് വായിക്കണത്, 39 വരണം. 39 37 തൊട്ട് വായിച്ചു, 37 തൊട്ട്.
എന്നെ അയച്ച പിതാവ് താനും എന്നെ കുറിച്ച് സാക്ഷ്യം പറഞ്ഞിരിക്കുന്നു, നിങ്ങൾ അവന്റെ ശബ്ദം ഒരു നാളും കേട്ടിട്ടില്ല,
അവന്റെ രൂപം കണ്ടിട്ടില്ല, അവന്റെ വചനം നിങ്ങളുടെ ഉള്ളിൽ വസിക്കുന്നതുമില്ല, അവൻ അയച്ചവനെ നിങ്ങൾ വിശ്വസിക്കുന്നില്ലല്ലോ. അടുത്ത് നിങ്ങൾ ശ്രദ്ധിക്കണം, 39,
നിങ്ങൾ തിരുവെഴുത്തുകളെ ശോധന ചെയ്യുന്നു, അവയിൽ നിങ്ങൾക്ക് നിത്യജീവനുണ്ട് എന്ന് നിങ്ങൾ നിരൂപിക്കുന്നുവല്ലോ, അവ എനിക്ക് സാക്ഷ്യം പറയുന്നു.
The whole Old Testament scriptures, പഴയ നിയമം മുഴുവൻ യേശു പറഞ്ഞു എന്നെ കുറിച്ചാ സാക്ഷ്യം പറയുന്നത്. ചില ആളുകൾ പറയുന്നു പഴയ നിയമം ഒന്നും വേണ്ടെന്നൊന്നും. നോ നോ നോ, ഓൾഡ് ടെസ്റ്റമെന്റ് മുഴുവനും ടെസ്റ്റിഫൈ ചെയ്തത് ജീസസിനെ കുറിച്ചാ. എങ്കിലും
നിത്യജീവൻ പ്രാപിക്കാൻ നിങ്ങൾ എന്റെ അടുക്കൽ വന്നില്ല. യോഹന്നാന്റെ സാക്ഷ്യം, പിതാവാം ദൈവത്തിന്റെ സാക്ഷ്യം, കർത്താവിന്റെ പ്രവൃത്തികളുടെ സാക്ഷ്യം, സ്ക്രിപ്ചേഴ്സ് മുഴുവനും എന്നെ കുറിച്ച് അറ്റസ്റ്റിഫൈ ചെയ്യുന്നത്. എന്താ വിഷയം? ജീസസ് എന്താണ് പറയുന്നത്? അവരോട് പറയാണ് ജീസസ് ആരാണെന്ന്. നിങ്ങളുടെ ഈ തിരുവെഴുത്തുകൾ മുഴുവനും എന്നെ കുറിച്ചാണ് പറഞ്ഞത്. വേറൊരു വാക്യം നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് അതിൻ്റെ 45 വാക്യം.
ഞാൻ പിതാവിന്റെ മുമ്പിൽ നിങ്ങളെ കുറ്റം ചുമത്തുമെന്ന് നിങ്ങൾക്ക് തോന്നരുത്. നിങ്ങളെ കുറ്റം ചുമത്തുന്നവനുണ്ട്, നിങ്ങൾ പ്രത്യാശ വച്ചിരിക്കുന്ന മോശ തന്നെ.
നിങ്ങൾ മോശയെ വിശ്വസിച്ചുവെങ്കിൽ എന്നെയും വിശ്വസിക്കുമായിരുന്നു. അവൻ എന്നെ കുറിച്ചാണ് എഴുതിയിരുന്നത്. മോശസ് ആരെ കുറിച്ചാണ് എഴുതിയത്? ഇറ്റ് വാസ് ഓൾ അബൌട്ട് ജീസസ്. പക്ഷെ ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, പഴയ നിമിത്തത്തിൽ നിങ്ങൾ ജീസസിനെ കണ്ടോ? വി നെവർ സോ. പിതാവാം ദൈവം തിരുവെഴുത്തിലൂടെ വെളിപ്പെടുത്തിയത് പുത്രനെയാണ്. സ്തോത്രം. ആദ്യം യേശു തന്റെ സാക്ഷ്യം പറയുന്നു, പിന്നെ ജോൺ ദ ബാപ്റ്റിസ്റ്റ്. ദൈവത്തിന് എനിക്ക് യോഹന്നാനേക്കാൾ വലിയവനുണ്ട്. ദൈവം സാക്ഷീകരിക്കുന്നു, അതിലെ ഒന്നാണ് ത്രൂ ദ സ്ക്രിപ്ചേഴ്സ്. ഹല്ലേലൂയ. ഇനിയുമെങ്കിലും പഴയ നിയമ വേദഭാഗങ്ങളൊക്കെ വായിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ വെളിപ്പാട് അതിനകത്തുണ്ട്. കർത്താവ് നമ്മുടെ ഉൾക്കണ്ണ തുറക്കട്ടെ യേശുവിനെ കാണുവാൻ. എല്ലാ യോഗത്തിനും യേശുവിനെ കിട്ടിയാൽ ജീവൻ പ്രാപിക്കും. പക്ഷേ ഞാൻ വളരെ ചുരുക്കം ഇടങ്ങളിലെ നമ്മുടെ വേർപെട്ട സമൂഹത്തിൽ ജീസസ് ഫോക്കസ്ഡായി നിരന്തരം പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടിട്ടുള്ളൂ. അതിൻ്റെ ഒരു പ്രധാന കാര്യം ജീസസിൻ്റെ ടീച്ചിങ്സ് നമുക്ക് ആളുകളെ ആവേശത്തിൽ പെട്ടെന്നാക്കാനൊക്കത്തില്ല, വൈകാരികമായി ഇളക്കാനൊക്കത്തില്ല. ആത്മാവിൽ ദരിദ്രരായവർ ഭാഗ്യവാന്മാർ, സ്വർഗരാജ്യം അവർക്കുള്ളത്. ഇത് 4-5 പ്രാവശ്യം പറഞ്ഞു കഴിഞ്ഞാൽ ആരെങ്കിലും കൈയടിക്കും. ആ വാക്യം കൊണ്ട് 3/4 മണിക്കൂർ നിൽക്കാൻ ഒക്കും. ഗിരിപ്രഭാഷണത്തിലെ ഒരു ഭാഗ്യവചനമാണ് ഞാൻ പറഞ്ഞത്. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ, ഏകകാരണമല്ല, പല കാരണങ്ങൾ കൊണ്ട് ചർച്ചകളിൽ നിന്നറിയാതെ ജീസസിൻ്റെ ടീച്ചിങ്സും ജീസസിനെ കുറിച്ചുള്ള വെളിപ്പാട് അല്ല. ഈവൻ ദ ഓൾഡ് ടെസ്റ്റമെന്റ് സ്ക്രിപ്ചേഴ്സ് ആർ സ്പീക്കിംഗ് അബൌട്ട് ജീസസ്. ഹീ ഇസ് ദ സൺ ഓഫ് ഗോഡ്. ദൈവത്തിന് നമുക്ക് തരാനുള്ള തന്റെ പുത്രനെയാണ്. ഇനി നമ്മൾ നിർക്കാൻ സമയമൊക്കെ ആയി. 37, 38, 40 വരെയുള്ള വാക്യങ്ങൾ നമ്മൾ ഫാദറിന്റെ ടെസ്റ്റിമണിയാണ്. വാസ്തവത്തിൽ 5:41-47 വരെയുള്ള വചനങ്ങളിൽ അത് നമ്മളിവിടെ വായിക്കണ്ട, നിങ്ങളുടെ പഠിച്ചോണ്ട് ഞാൻ പറയാ. ജീസസ് ഈ ഉപദ്രവിക്കാൻ നിൽക്കുന്നവരെ കൗണ്ടർ അറ്റാക്ക് ചെയ്യുക. അതായത് പറഞ്ഞ ഒരു കോടതി സീനിലാണ് ഇത് വരേണ്ടത്. നമ്മുടെ മൈൻഡിൽ അത് പിക്ചർ ചെയ്യാമെങ്കിൽ, ജീസസിനെ എഗൻസ്റ്റ് ആരോപണം. ജീസസ് തൻ്റെ ഡിഫൻസ് പറയുന്നു. ആദ്യം തൻ്റെ ടെസ്റ്റിമണി, രണ്ടാമത് കുറേ ടെസ്റ്റിമണികൾ, കാരണം അവരുടെ ന്യായപ്രമാണം അനുസരിച്ച് അവർക്ക് ടെസ്റ്റിമണി ഒന്നിലധികം ഒക്കെ വേണം. ജോൺ ദ ബാപ്റ്റിസ്റ്റ് ഉണ്ട്, പിതാവാം ദൈവം, പിതാവാം ദൈവത്തിൻ്റെ തന്നെ സ്ക്രിപ്ചേഴ്സിലൂടെ, ജീസസിൻ്റെ വർക്ക്സിലൂടെ ഇതെല്ലാം പറഞ്ഞിട്ട് അവസാനം 41-ാം വാക്യം മുതൽ കൗണ്ടർ അറ്റാക്ക് ചെയ്യുകയാണ് അവരെ. അതാണ് നമ്മളവിടെ കാണുന്ന രംഗം. നമ്മുടെ വിഷയത്തിലേക്ക് മടങ്ങി വരാം. ജീസസ് എവിടെയെങ്കിലും ഡയറക്റ്റായി യേശുവിൻ്റെ ദൈവത്വത്തെ പറഞ്ഞിട്ടുണ്ടോ? ഒരിടമാണ് ഞാൻ നിങ്ങളെ കാണിച്ചത്. ഉണ്ട്. നമുക്ക് ആ ലാംഗ്വേജ് മനസ്സിലായി. നമുക്ക് മനസ്സിലാകുന്നതിനേക്കാൾ യഹൂദന് മനസ്സിലാകും. അവൻ വെറുതെയല്ല പ്രതികരിച്ചത്, കാരണം ഈ മുൻപിൽ നിൽക്കുന്ന അവരുടെ ചിന്തയിൽ വെളിപ്പാടില്ലാത്ത യഹൂദന്, ഒരു മനുഷ്യൻ, മനുഷ്യൻ തന്നെത്താൻ ദൈവത്തോട് തുല്യനായി സംസാരിക്കുക. യേശു ഉടനെ അതിനെ ബാക്ക് ചെയ്തുകൊണ്ട് തെളിയിക്കുകയാണ് എന്തെല്ലാം കാര്യത്തിലാണ് ഈക്വൽ. ഐ റേസ് ദ ഡെഡ്, ഐ ആം ദ ജഡ്ജ്. യഹൂദൻ അറിയാം, ഗോഡ് ഈസ് ദ ജഡ്ജ്. ജീസസ് പറയാ, ഐ ജഡ്ജ്, ഐ റേസ് ദ ഡെഡ്, ദ ഫാദർ റിവീൽസ് മീ ഇൻ സ്ക്രിപ്ചർ. എന്തോ ക്ലെയിംസ് ആണ് ഈ നടത്തുന്നത്. ഇതിനു മുൻപിലാണ് ഓരോരുത്തർ വന്ന് ജീസസിനെതിരെ പറയുകയും ജീസസിന്റെ ദൈവത്വത്തെ ചോദ്യം ചെയ്യും ഒക്കെ ചെയ്യുമ്പോൾ സ്ക്രിപ്ചേഴ്സ്, തിരുവെഴുത്തുകൾ അവർ ശോധന ചെയ്യാത്തത് കൊണ്ടാണ്. ആ അറിവുകേടാണ്. ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ട് അതനുസരിച്ചല്ല നമ്മൾ ജീവിക്കുന്നത്. നമ്മൾ ഈ ഒന്നാം അധ്യായത്തിന്റെ ആദ്യ വചനങ്ങളിൽ കുറച്ച് നിന്നത് നമുക്ക് കാര്യമായി. ഏത് വ്യാഖ്യാനം ജോണി നടത്തണമെങ്കിൽ ഗോ ടു ദ പ്രോലോഗ്. അവിടെ എന്താ പഠിച്ചത്? ദൈവമൊന്ന്, ദൈവം ത്രിയേകനാണ്, ദൈവത്വത്തിൽ മൂന്നാളുകളുണ്ട്, മൂന്നും തുല്യരാണ്. അത് വെച്ചിട്ടാണ് ബാക്കിയെല്ലാം വ്യാഖ്യാനിക്കുന്നത്. ഞാനും പിതാവ് ഒന്നെന്ന് പറയുമ്പോൾ ഒരു വ്യക്തി എന്നല്ല അതിൻ്റെ അർത്ഥം. അതെങ്ങനെ മനസ്സിലായി? നമ്മൾ നേരത്തെ എൻ്റെ ഗ്രൗണ്ട് വർക്ക് ചെയ്തതാണ്. ആ കോൺടെക്സ്റ്റിൻ്റെ ടോട്ടാലിറ്റിയിൽ നിന്നുകൊണ്ട് കാര്യങ്ങൾ ഗ്രഹിപ്പാൻ കർത്താവ് സഹായിക്കട്ടെ. നാളെ നമ്മുടെ ലാസ്റ്റ് ഡേ ആണ്. കർത്താവ് നയിക്കുന്നത് പോലെ ഞാൻ കാര്യങ്ങൾ പറയാൻ താല്പര്യപ്പെടുകയാണ്. ഏതെങ്കിലും ഒരു പാസേജ് ആണെങ്കിൽ ഇതിനോട് ചേർന്ന പാസേജിലേക്ക്, അല്ലെങ്കിൽ കുറഞ്ഞ പക്ഷെ ഒരു മൂന്നാലഞ്ച് ചോദ്യങ്ങളെങ്കിലും ആ ചോദ്യരൂപത്തിൽ ഒന്ന് പ്രസൻറ്റ് ചെയ്ത്. സാധാരണ അഭിമുഖീകരിക്കുന്ന ഈ ജോൺസ് ഗോസ്പിറ്റലിൽ ഒരുപാട് ചോദ്യങ്ങളുണ്ട്. അപ്പം അത് ഒന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുവാനും എൻ്റെ ഉള്ളത്ത് താല്പര്യമുണ്ട്. ഇതെല്ലാം കൂടെ നമുക്ക് 10 മണിക്ക് നിർത്തുക വേണം. ഓൾറെഡി 10 മണി ആയി. കർത്താവ് സഹായിക്കട്ടെ. ആകട്ടെ, ഞാൻ നിങ്ങളോട് പൊതുവെ എനിക്ക് ഫീഡ്ബാക്ക് അധികം കിട്ടുന്നില്ല. കുറച്ചെങ്കിലും കാര്യം, ഇത് വളരെ ഗഹനമുള്ള ആഴമുള്ള കാര്യമാണ്. ഞാൻ ഒത്തിരി ധൃതിയിലാണ് കാര്യങ്ങൾ പറയുന്ന. സ്ലിപ്പ് ഓഫ് ടങ്സ് ഒക്കെ ഉണ്ടായിട്ടുണ്ട് എങ്കിലും നിങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ കുറച്ചുകൂടെ ഈ സബ്ജക്റ്റ് ഒന്ന് അറിയാൻ ഇതൊരു കാരണമായോ മുഖാന്തരമായോ എന്ന് നിങ്ങൾക്കൊന്ന് കാണിക്കാമോ? അതായി എങ്കിൽ ഞാൻ കൈവക അലലിയ അല്ല പറഞ്ഞത്. നിങ്ങൾക്ക് ഈ സബ്ജക്റ്റ് കുറച്ചുകൂടെ ആഴമായിട്ട് കുറച്ചുകൂടെ ഒന്ന് മനസ്സിലാക്കാൻ, ഗ്രഹിപ്പാൻ ഒത്തോ അങ്ങനെ ഒത്തെങ്കിൽ മാത്രം ഒന്ന് കൈവക്കിയാൽ മതി. താങ്ക് യു. നിങ്ങളുടെ പ്രതികരണത്തിന് ഞാൻ നന്ദിയുള്ളവനാണ്. കാരണം എനിക്ക് ഫീഡ്ബാക്ക് കിട്ടിയില്ലെങ്കിൽ എനിക്കറിയില്ല. കാരണം എനിക്കിവിടെ ആരെയും അറിയത്തില്ല. ഞാൻ പ്രിയ ഭർത്താവിൻ്റെ ദാസൻ ജോർജി ഡോക്ടറുടെ അവിടെയാണ് താമസിക്കുന്നത്. ഞാനവിടെ ഇരിക്കുന്ന പുറ ലോകവുമായിട്ടൊന്നും കണക്ഷനില്ല. വാട്സപ്പിൽ ആരെങ്കിലുമൊക്കെ നാട്ടിൽ നിന്നൊക്കെ മെസ്സേജ് തരുന്ന മാത്രമേ ഉള്ളൂ. ഐ നീഡ് ടു നോ യുവർ ഫീഡ്ബാക്ക്. ഇതെങ്ങനെയാണ് നിങ്ങൾ സ്വീകരിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് ഒരു വേണ്ടവണ്ണം ഒരറിവില്ലാത്തതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്. നമ്മുടെ കണ്ണുകൾ ദിവസം അടയ്ക്കാം, നമുക്ക് പ്രാർത്ഥിക്കാം. സ്തോത്രം. ഇത് നിലനിൽക്കുന്ന അനുഭവമായിട്ട് മാറട്ടെ. ഏറ്റവും കുറഞ്ഞ പക്ഷം നിങ്ങൾക്ക് ജോൺസ് ഗോസ്പലും ഈ വിഷയം ഒന്ന് പഠിക്കാൻ ഒരു പുതിയ ഇൻട്രസ്റ്റ് കിട്ടിയാൽ അത് ഈ ബൈബിൾ സ്റ്റഡിക്ക് സംബന്ധിച്ചുള്ള അതൊരു വലിയ വിജയമായി മാറി. ഞാൻ ഇന്നലെ എനിക്കൊന്ന് മിനിഞ്ഞാന്നൊക്കെ പറഞ്ഞ് ഒന്നുകൂടെ ആവർത്തിക്കാം. സാധാരണക്കാരിൽ സാധാരണ ഒരാളാണ് ഞാൻ. ഞാനിങ്ങനെ വായിക്കുന്നു ഒത്തിരി സമയം. എനിക്ക് വലിയ ഇഷ്ടമാണ് കർത്താവിനെ ഒന്ന് മനസ്സിലാക്കുക, ദൈവിക കാര്യങ്ങൾ ഗ്രഹിക്കുക. നിങ്ങൾക്ക് ഇതിലുപരിയായിട്ട് ചെയ്യാൻ കഴിയും. ഞാൻ നിങ്ങളെ ഉത്സാഹിപ്പിക്കുക. ടൈം ഫാക്ടറാണ് ഇതിൻ്റെ പ്രധാന വിഷയം. സത്യാന്വേഷിയായി തിരുവെഴുത്തുമായി വായിക്കുക. ആദ്യം വായിച്ചാൽ ഓട്ടോമാറ്റിക്കലി യു വിൽ ഫൈൻഡ് ദി ആൻസേഴ്സ്. റിസർച്ച് ചെയ്യാനുള്ള എല്ലാ സംവിധാനങ്ങളും നമുക്കുണ്ട്. കർത്താവ് അതിനായി നിങ്ങളെ സഹായിക്കട്ടെ. കർത്താവിൻ്റെ ദാസൻ മുന്നോട്ട് കടന്നു വരും, നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കും. എല്ലാ കണ്ണുകളും അടച്ചാട്ട്, ദയവായിട്ട് പ്രാർത്ഥിച്ചാട്ടും.
കർത്താവിൻ്റെ വചനം ശാന്തമായി നാം ശ്രവിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. വളരെ സന്തോഷത്തോടെ കർത്താവിൻ്റെ ദാസനോട് ഞങ്ങൾക്ക് പറയുവാൻ കഴിയും. ഞങ്ങൾക്ക് വളരെ പ്രയോജനപ്പെടുന്നുണ്ട് ഈ ക്ലാസ്സുകൾ. ഞങ്ങളുടെ പല സംശയങ്ങളും മാറുന്നുണ്ട്. വളരെ ശക്തമായ രീതിയിൽ ദൈവത്തിൻ്റെ ആത്മാവ് ഞങ്ങൾ ഇടപെട്ടുകൊണ്ടിരിക്കുന്നു. കർത്താവ് സഹായിക്കട്ടെ. യേശു എന്ന നാമമേ എൻ ആത്മാവിൻ ഗീത. 4 ലൈനെ പാടത്തുള്ളൂ. യേശു എന്ന നാമമേ എൻ ആത്മാവിൻ ഗീതമേ എൻ പ്രിയ യേശുവേ ഞാൻ ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിയിടുമേ എൻ പ്രിയ യേശുവേ, ഞാനെന്നും വാഴ്ത്തി പുകഴ്ത്തിയിടുമേ. താങ്ക് യു. ഹല്ലേലൂയ. കർത്താവിന്റെ ദാസൻ പാസ്റ്റർ കെ എസ് ജേക്കബ് അലൈൻ ഐ പി സിയുടെ ശുശ്രൂഷനായിരിക്കും. കർത്താവിന്റെ ദാസൻ മുൻപോട്ട് കടന്നു വന്ന് പ്രാർത്ഥിച്ച് പ്രാർത്ഥിക്കുന്നതായിരിക്കും. അതിനുശേഷം കർത്താവിന്റെ ദാസൻ പാസ്റ്റർ സി ജോർജ് മാത്യു ആശീർവാദം പറയും. നാളെ രാത്രിയിലും നമുക്കിവിടെ മീറ്റിംഗ് ഉണ്ട്. ഞങ്ങളുടെ ഐ പി സി എബനേസർ ചർച്ചിന്റെ ആരാധനാ ദിവസം കൂടിയാണ്. എങ്കിലും കൂടുതൽ സമയം കർത്താവിന്റെ ദാസന് കൊടുക്കുവാനാണ് താല്പര്യപ്പെടുന്നത്. എല്ലാവരും അതിലേക്ക് ക്ഷണിക്കുന്നു. സ്വാമി
സ്വർഗത്തിന് പോമ്പിക്കുന്ന നാഥനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവാം ദൈവമേ, ഈ അനുഗ്രഹീതമായ രാത്രിക്കായി ഞങ്ങൾ നിന്നെ വാഴ്ത്തിട്ട് കർത്താവേ, അങ്ങയെ പറ്റി പഠിപ്പാൻ, പുത്രനെ പറ്റി പഠിപ്പാൻ, പരിശുദ്ധാത്മാവിനെ പറ്റി പഠിപ്പാൻ കർത്താവ് സഭയായി ഒരുക്കിയതായിട്ടുള്ള ഈ മുഖാന്തരത്തിനായി അടിയങ്ങൾ നിന്നെ സ്തുതിക്കട്ടെ, സ്തോത്രം ചെയ്യട്ടെ. കർത്താവേ, സ്വർഗീയ പിതാവേ, നിന്റെ വലിയതായ സാന്നിധ്യത്തിനായി ഞങ്ങൾ നിന്നെ വാഴ്ത്തിട്ട് കർത്താവേ, അങ്ങയുടെ സാന്നിധ്യം മനസ്സിലാക്കി തിരുവചനത്തിന്റെ അത്ഭുത കാര്യങ്ങളെ പഠിപ്പാൻ കർത്താവ് ഞങ്ങൾക്ക് തന്ന കൃപയ്ക്കായി സ്തോത്രം. അതിനായി ഞങ്ങളുടെ ദാസനെ നീ എടുത്തുപയോഗിച്ചതിനായി അടിയങ്ങൾ നിന്നെ വാഴ്ത്തിട്ട് കർത്താവേ, അതിനായി സഭയെ നീ മുഖാന്തരം ഒരുക്കിയതിനായി ഞങ്ങൾ നിന്നെ വാഴ്ത്തിട്ട് കർത്താവേ, കടന്നു വന്നതിന്റെ ജനത്തിനായി സ്തോത്രം, ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ലോകത്തിന്റെ പല ഭാഗങ്ങളായി ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നതിന്റെ ജനത്തിനായി സ്തോത്രം കർത്താവേ. വരും ദിവസങ്ങൾ കർത്താവേ, കർത്താവ് വേദ വിരോധികളുടെ ഇടയിൽ കർത്താവ് ഇതിന്റെ നാമത്തിന്റെ മഹത്വത്തിന് വേണ്ടി വിശ്വസ്തയോടെ നിൽപ്പാൻ കർത്താവെ അടിയങ്ങളെയും കർത്താവ് ഇത് ഒരുക്കുമാറാകണമെന്ന് അടിയങ്ങൾ ഇതിനോട് അപേക്ഷിക്കട്ട് കർത്താവെ. വരും ദിവസങ്ങളിലും കർത്താവെ എന്റെ ദാസനെ കൂടെ വലിയവ കർത്താവെ ചെയ്യുവാൻ കർത്താവ് സഹായിക്കണമേ. കർത്താവ് എന്റെ ദാസനായ സ്തോത്രം. കർത്താവ് താൻ ചെയ്യുന്ന ശുശ്രൂഷകളെ മാനിക്കണമേ. പ്രത്യാലയം ചർച്ചിനായി സ്തോത്രം. ഇവിടെ ശുശ്രൂഷിക്കുന്ന ഞങ്ങളുടെ ദാസമാർക്കായി സ്തോത്രം. കടന്നു വന്നിന്റെ ജനത്തിനായി സ്തോത്രം കർത്താവേ. ഹല്ലേലൂയ സ്തോത്രം കർത്താവേ. നാളത്തെ ദിവസങ്ങളിൽ കൂടെ കർത്താവ് ക്ലാസ് ഉണ്ടല്ലോ, അത് ഏറ്റവും അനുഗ്രഹമായിരിക്കാൻ കർത്താവ് സഹായിക്കണമെന്ന് അടിയങ്ങൾ ഇതിനോട് അപേക്ഷിക്കട്ട് കർത്താവേ. കർത്താവ് പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. ഇപ്പോൾ ഞങ്ങളെ അനുഗ്രഹത്തോടെ അയച്ചാട്ട് യേശു മൂലം അടിയങ്ങൾ അപേക്ഷിക്കുന്നു. പിതാവേ, കൃപയോട് കേട്ട് ഉത്തരമല്ല മാറാകണമേ.
പിതാവായ ദൈവത്തിന്റെ സ്നേഹവും കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും കൂട്ടായ്മയും നാം ഏവരോടും നാളെയും നടക്കുന്ന ബൈബിൾ ക്ലാസ്സിനോടും കൂടെ കർത്താവിന്റെ വരവോളവും ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവായ യേശു ക്രിസ്തു മഹാന്തരം. ഇന്ന് രാത്രിയിൽ നമുക്ക് ജയന്ത ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ, 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 ആമേൻ. കർത്താവായ യേശുവേ, വേഗം വരണമേ. കടന്നു വന്ന എല്ലാവരോടും കർത്താവിന്റെ നാമത്തിൽ ഹൃദയംഗമായി നന്ദി രേഖപ്പെടുത്തുന്നു. നാളെയും നിങ്ങൾക്ക് കടന്നു വരാം. നാളെയും കർത്താവിന്റെ ദാസനാണ് ശുശ്രൂഷയിൽ കൂടുതൽ സമയം. ഇതുപോലെ തന്നെ ഇന്നത്തെ പോലെ തന്നെ നാളെയും ശുശ്രൂഷ ഉണ്ടായിരിക്കും. എല്ലാവരെയും കർത്തൃനാമത്തിൽ ക്ഷണിക്കുന്നു. എല്ലാവർക്കും സമാധാനത്തോടെ പോകാം. കർത്താവ് എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ.
അടുത്ത് തന്നെ.
ഇന്നലെ അവനെ
മനസ്സിലായി
കൊട്ടു മാറ്റിനപ്പം ഇത് പ്രെയർ ടൈം പിടുങ്കി വലിച്ചു പിടുങ്ക പരിപാടി ഇവിടെ ഉണ്ടല്ലേ അതുകൂടെ മാറ്റി കാണുമെന്ന് മാറിയിട്ട് പാസ്വേഡ്
മക്കല്ലേ
നാട്ടിനായിട്ട് ശരിയാണോ എന്നല്ലേ പറഞ്ഞില്ലേ കറക്റ്റാണ്
ഞാൻ പറഞ്ഞില്ല
ആദ്യമായിട്ട് നമ്മൾ മുമ്പത്തി
ലോക്കായിരുന്നു ലൈറ്റ് കിടക്കുമായിരുന്നു അത്
നമ്മളാണോ ഇല്ലയോന്ന് അറിയാൻ പിടിച്ച് തുറക്കാനും പിടുത്തില്ല വല്ല കീക്കി അടിച്ചു കഴിഞ്ഞാ പിന്നെ
ഓടിച്ചിട്ട്
അകത്തേത് വലിയ കുഴപ്പമില്ല പക്ഷെ ഓപ്പൺ ആയിട്ട് കിടക്കുകയാണെങ്കിൽ ഇപ്പൊ പിന്നെ ഇത് വരും സാധനം
ഞാൻ കഴിക്കുന്നില്ല എന്നാ പൊറോട്ട ആയിരിക്കും അല്ലേ ഈ സാധനം ഇവിടെ വെച്ചോ ഇത് ഇങ്ങെടുക്ക് ഈ ചൊമ്പ് ഇങ്ങെടുക്ക് അല്ല അത് കാരണം നമുക്ക് ലാപ്ടോപ്പ് അങ്ങോട്ട് വെക്കാന്ന് വെച്ചാ
നേരെ പറഞ്ഞേക്കാം
ട്രൈബോർഡ്
നോക്കി
ബ്രേക്ക് ചെയ്യാൻ പറ്റില്ല തിരിച്ചു പോയത്
അറിയത്തില്ല
അച്ഛാ അച്ഛാ എന്നാ ഡ്രോപ്പ് ചെയ്തില്ല അച്ഛാ ഇപ്പഴേ പിടിച്ചോ എന്തോ ആ അതിന് തുണി എന്ത്
തുണി തുണി അയച്ചാൽ
അതിനകത്താണോ ആ ഹലോ ഓക്കെ അല്ലാതുണ്ടെങ്കിൽ അത് സൂക്ഷിച്ച് വെക്കാം
അല്ലേ
പിന്നെ ഇപ്പഴും റെക്കോർഡിംഗ് കിടക്കുകയാണല്ലോ
ഓഫാക്കിയില്ല